കഴിഞ്ഞ രണ്ട് ക്ലാസുകളിൽ നാം ന്യായപ്രമാണത്തിന് കൃപായുഗത്തിൽ പ്രസക്തി ഇല്ല എന്നുള്ളത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ കാണുകയുണ്ടായി.
During the last two classes, we have been discussing or meditating upon the subject that the law does not have a relevance in the New Testament.
അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൽ ഈ ന്യായപ്രമാണത്തെ കല്ലിൽ കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ എന്നാണ് വിളിച്ചിരിക്കുന്നത്.
In Acts of the Apostles, Paul is saying that the law is an inscription in the stone.
അത് മാത്രമല്ല അതിന് നീക്കം വരുന്നതാണ് എന്നും താൻ പറയുന്നുണ്ട്.
And also it is said that it is one which will pass away.
എന്നാൽ ഇന്ന് ഈ പ്രമാണം നമ്മുടെ ഹൃദയങ്ങളിലാണ് എഴുതിയിരിക്കുന്നത്.
But today this law is mentioned in our heart.
അതുകൊണ്ട് നമുക്ക് അതിനൊരു പുതിയ നിയമമായിട്ട് നമുക്ക് അതിനെ കാണുവാനായിട്ട്.
And therefore we can call it as a new testament or new commandment.
ഈ അതുകൊണ്ട് ഈ ശബത്ത് എന്ന് പറയുന്നത് ശബത്താചരണം എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒട്ടും തന്നെ ആപ്ലിക്കബിൾ ആയിട്ടിരിക്കുന്നില്ല.
And therefore the observance of the Sabbath is not at all applicable to us.
ഇത് ശാബത്തുകാരുടെ ഒരു പഠിപ്പിക്കൽ മാത്രമാണ്.
It is only a teaching of the Seventh Day Adventists.
ഇതു പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചേക്കാം ഞാൻ എന്തിനാണ് ഈ കൂടെ ശാബത്തുകാർ എന്ന് പറയുന്നത്.
And while I am saying this you might be thinking why I am repeating the word Seventh Day Adventists.
ഇവിടെ ആരെങ്കിലും ശാബത്തിൽ പോയതുകൊണ്ടാണോ ഞാൻ ഇത് പറയുന്നത്?
Is it that because somebody has gone for that?
ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് കണ്ണിന് ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു.
Last days I was thinking that during the last days I had some problem with my eye.
ഇന്നും ഉണ്ടായിരുന്നു. ഇന്നൽപ്പം മരുന്നൊക്കെ ഒഴിച്ചിട്ടാണ് വന്നിരിക്കുന്നത്.
Today also I had that problem. I put some medication.
അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് എന്നിട്ട് പറഞ്ഞു എനിക്ക് കണ്ണിന് ചെറിയ ചൊറിച്ചിൽ ഉണ്ടെന്ന് പറഞ്ഞു.
And I told the doctor that there is an irritation in my eye.
ഇത് സൺഡേ സ്കൂൾ ആനിവേഴ്സറിക്ക് കണ്ട ഡോക്ടർ കുഞ്ഞൂസിന്റെ ക്ലിനിക്കിലെ കണ്ണിന്റെ ചൊറിച്ചിലല്ല.
It is not the irritation which you saw in the skit.
എന്നാൽ ജെനുവിൻ ആയിട്ടുള്ള കണ്ണിന്റെ പ്രോബ്ലം ആയിരുന്നു ഇത്.
And this is a genuine problem in my eye.
അപ്പോൾ ഡോക്ടറിന്റെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ ആദ്യം എന്നോട് ചോദിച്ചു വെള്ളം ധാരാളമായിട്ട് കുടിക്കുമോ എന്ന്.
And the doctor asked me, do you drink water more?
വെയിറ്റ് കണ്ടമാനം കുറയുന്നുണ്ടോ എന്ന്.
Or is your weight reducing?
ഞാൻ ചോദിച്ചു ഇതൊന്നും ഇല്ല എന്താ ഇങ്ങനെ ചോദിക്കുന്നത്. പറഞ്ഞു ഇത് ഡയബറ്റിക്കിന്റെ ഒരു ലക്ഷണമാണെന്ന് പറഞ്ഞു.
ബിക്കോസ് ഹി സെഡ് ദിസ് ബിക്കോസ് ദിസ് മേ ബി എ സൈൻ ഓഫ് ഡയബറ്റിക്.
ഞാൻ പറഞ്ഞു എനിക്ക് ഡയബറ്റീസ് ഒന്നും ഇല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാറുണ്ട്, അങ്ങനെ ഒന്നും കുഴപ്പമൊന്നും ഇതുവരെ ഇല്ല എന്ന് പറഞ്ഞു.
ആൻഡ് ഐ ടോൾഡ് ഹിം ദാറ്റ് ഐ ഹാവ് ബീൻ ചെക്കിംഗ് റെഗുലർലി ബട്ട് ടിൽ നൗ ഐ ഡോണ്ട് ഹാവ് എനി സൈൻസ് ഓഫ് ദാറ്റ്.
ഞാൻ പറഞ്ഞത് ഡയബറ്റിക് പേഷ്യൻസിന് ഉണ്ടാകുന്ന സിംപ്റ്റംസിൽ ഒന്നാണ് ഈ കണ്ണിന്റെ ചൊറിച്ചിലും ദാഹവും വെള്ളം കൂടുതൽ കുടിക്കുകയും അതുപോലെ ശരീരത്തിന്റെ ഭാരം കുറയുകയൊക്കെ ചെയ്യുന്നത് ഈ ഡയബറ്റിക് പേഷ്യൻസിന്റെ ഒരു ലക്ഷണമാണ്.
ആൻഡ് ഹി സെഡ് ദാറ്റ് ദിസ് ഈസ് ദ സിംപ്റ്റംസ് ഓഫ് എ ഡയബറ്റിക് patient to have irritation in the eye, to drink more water or to reduce the weight.
എന്നു പറഞ്ഞതുപോലെ നമ്മുടെ മധ്യത്തിൽ ഉയർന്നു വന്ന ചോദ്യങ്ങൾ എല്ലാം തന്നെ ശാബത്തുകാരുടെ പഠിപ്പിക്കലിന്റെ ഒരു ഭാഗമാണ്.
That's the questions that has risen or the doubts that has risen are all the teachings of the Seventh Day Adventists.
അതുകൊണ്ടാണ് ഞാൻ repeatedly വീണ്ടും 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 ഇത് ശാബത്തുകാരുടെ ഉപദേശമാണ്, ഈ കെണിയിൽ വീഴരുത് എന്ന് പറയുന്നത്.
That's why it is being repeatedly said that this is the teachings of the Seventh Day Adventists and you should not fall into it.
ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ ഓർപ്പിച്ച പോലെ അവരുടെ ഉപദേശങ്ങളിലെ ഏറ്റവും മൈൽഡസ്റ്റ് ആയിട്ടുള്ള ചില ഉപദേശങ്ങളാണ് നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിരിക്കുന്നത്.
And these are the mildest teachings of those people which has come into us.
ഇവരുടെ ഉപദേശങ്ങൾ ഒരു പാക്കേജായിട്ടാണ് കടന്നു വരുന്നത്.
And their teachings comes in a package.
അനേക ദുരുപദേശങ്ങൾ ഇവരുടെ മധ്യത്തിലുണ്ട്.
There are many wrong teachings among them.
സാത്താനാണ് മനുഷ്യന്റെ പാപവാഹകൻ എന്ന് പറയുന്നുണ്ട്.
Satan is the sin bearer of man.
മനുഷ്യൻ വിശ്വാസത്താൽ മാത്രമല്ല രക്ഷിക്കപ്പെടുന്നതെന്ന് പറയുന്നു.
And man is not saved just by faith.
നമ്മുടെ കർത്താവിന് പാപ പ്രകൃതി ഉണ്ടായിരുന്നവർ പഠിപ്പിക്കുന്നു.
And they also teach that the Lord had the sin nature.
അത് മാത്രമല്ല രക്ഷിക്കപ്പെട്ട ഇന്ന് നമ്മൾ ഒരു probation period ആണെന്ന് അവർ പഠിപ്പിക്കുന്നു.
And also they say that the believers who are saved now are in a probation period.
അത് മാത്രമല്ല മരിച്ച ഒരാളുടെ ആത്മാവ് സ്ഥിരമായിട്ട് അബോധാവസ്ഥയിലായിരിക്കും എന്നവർ പഠിപ്പിക്കുന്നു.
And also they say the spirit of those who are dead would be in an unconscious state for a long time.
അന്ത്യനാളിൽ കർത്താവ് ഈ ആൾ എങ്ങനെയാണ് ഈ ഭൂമിയിൽ ജീവിച്ചത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ആളിനെ ഉയർത്തെഴുന്നേൽപ്പിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതെന്നാണ് അവർ പഠിപ്പിക്കുന്നത്.
And the basis of the resurrection would be based on how he had lived in this world.
അതുകൊണ്ട് മോശമായിട്ട് ജീവിച്ച ഒരാൾ ആ അബോധാവസ്ഥയിൽ തന്നെ തുടരും.
And those who lived in an unrighteous manner would continue in the state of unconsciousness.
ഭാവികളോട് പറയാൻ എത്ര നല്ല സുവിശേഷമാണിത്.
for a sinner how good the salvation message of gospel it is
adagonda ee upadeshangal ellam oru package aayittu varunnathaan adinte aarambamaanu idu adagonda aa kenil veedirada ennu devanathinte adisthanathil valare vinayamaayittu indra raathriyil njan orpikkiya
so these teachings are a parcel of the package which they are teaching so let us not fall into this wrong teaching
kazhinja classukalil edutha kaaryathe kurichu veendum aavarthikkanamennu njan aagrahikkunnilla
I would not want to repeat what we have taken in the last classes
paranja kaaryangal ellam thanne ഏകദേശം njan notesil include cheyittund
whatever I have said it has been included in the notes
inna na pradhanamayittum chindikkuvan povunnathu naalam kalpanaya shabathaaranam shabathaacharanam naam manappoorvamayi avaganikkiyano alleyo ennulladaan
today what we are going to see is the fourth commandment in the 10 commandments that is the observance of the sabbath are we willfully ignoring it
10 kalpana ulpedunna nyayapramanam nammude vaazhthappettavanaya karthavu paripoornamayi nivarthichu ennu naam kazhinja classukalil kaanukayundayi
during the last class we had seen that the 10 commandments which is the law has been completely fulfilled by our lord jesus christ
ee 10 kalpanayile 9 kalpanagalum വളരെ പ്രത്യേകമായ നിലയിൽ പുതിയ നിയമത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും
ആൻഡ് ഔട്ട് ഓഫ് ദിസ് 10 കമാൻഡ്മെന്റ്സ് 9 കമാൻഡ്മെന്റ്സ് ഹാസ് ബീൻ എംഫാറ്റിക്കലി സെഡ് ഇൻ ദി ന്യൂ ടെസ്റ്റമെന്റ്
നേരിട്ടും അല്ലാതെയും ഈ പ്രമാണങ്ങളെ വളരെ മാന്യമായ നിലയിൽ പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്
ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഇറ്റ് ഹാസ് ബീൻ സെഡ് ഇൻ എ വെരി ബെറ്റർ മാനർ ഇൻ ദി ന്യൂ ടെസ്റ്റമെന്റ്
എന്നാൽ ഒരിടത്ത് പോലും ഈ ശബത്താചരണത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല
ബട്ട് നൺ ഓഫ് ദി പ്ലേസസ് ഇൻ ദി ന്യൂ ടെസ്റ്റമെന്റ് ഇറ്റ് ഈസ് മെൻഷൻഡ് അബൌട്ട് ദി ഒബ്സർവൻസ് ഓഫ് ദി സാബത്ത്
നാം ശബത്ത് ആചരിക്കണം എന്ന ഒരിടത്ത് പോലും പുതിയ നിയമത്തിൽ കാണുവാൻ കഴിയുകയില്ല
നോട്ട് ഈവൻ ഇൻ one place in the new testament we can find that we should observe the sabbath
21 leganangal parishodichal oru vakyam pole namukku aa nilayil kaanuvan kazhiyilla
in the 21 epistles which we see if you see that there is not even one place it is mentioned
ennal oru sthalathu mathram paranjirundathu kolossians legan rendam adhyayathinte 16th vakyathil
only in one place it is mentioned that is colossians chapter 2 verse 16
avadeyum paranjirikkunna adu oru nilalana nanu paranjirikkunna
there also it is mentioned that it is a shadow
adukonde namukku adu oru upadeshamayittu edukkanda aavashyamilla
therefore we need not take it as a doctrine
atta ee upadesham allengil ഈ ആശയം നമുക്ക് ആദ്യമായിട്ട് എവിടെയാണ് വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നത്
This idea or the thought where is it first seen in the scriptures
ഒന്നാമതായിട്ട് ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായത്തിലാണ് നാം ഇതിന്റെ ഒരു ആശയം നമുക്ക് കാണുവാൻ കഴിയുന്നത്
First of all we find it in Genesis chapter 2
ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായത്തിന്റെ ആദ്യ വാക്യം
Genesis chapter 2 the beginning verses
ഇങ്ങനെ ആകാശവും ഭൂമിയും അവരുള്ള ചരാചരങ്ങൾ ഒക്കെയും തികഞ്ഞു താൻ ചെയ്ത പ്രവൃത്തി ഒക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും ഏഴാം ദിവസം നിവൃത്തനായി താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവൃത്തനായതുകൊണ്ട് ദൈവം ഏഴാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു
Thus the heavens and the earth and all hosts of them were finished and on the seventh day God ended his work which he had done and he rested on the seventh day from all his work which he had done then God blessed the seventh day and sanctified it
ഇവിടെ ദൈവം തന്റെ സകല പ്രവൃത്തിയിൽ നിന്നും നിവൃത്തനായി എന്ന് പറഞ്ഞാൽ ഭൂമിയും അതിലുള്ള സകല ചരാചരങ്ങളും താൻ സൃഷ്ടിച്ചു കഴിഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം
When he says that he has completed it, it means that he has completed the work of creation.
സൃഷ്ടിയുടെ പൂർണ്ണതയാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്
There it points about the completion or the fullness of creation.
സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് ഈ ഒരു മിനുക്കുപോൾ പണി പോലും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് അതിനെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നത്
It points out that in relation to creation there is not even a minutest thing that he has to do.
അല്ലാതെ 6 ദിവസം ദൈവം വളരെയധികം കഠിനാധ്വാനം ചെയ്ത് ക്ഷീണിച്ചതുകൊണ്ട് 7 ദിവസം സ്വസ്ഥനായി വിശ്രമിച്ചു എന്നല്ല അതിന്റെ അർത്ഥം
It does not mean that because he worked for 6 days in the work of creation and he was tired and he is taking rest on the 7th day.
ഈ ലോകത്തിലെ ദേവന്മാരെ പോലെ ദൈവം നമ്മുടെ ദൈവം സമാധിയിലാകുന്ന ഒരു ദൈവമല്ല
not the god like the gods of this world he is not a god who will get tired
യോഹന്നാന്റെ സുവിശേഷം 5 അധ്യായത്തിന്റെ 17 വാക്യത്തിൽ നമ്മുടെ കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്
in john chapter 5 verse 17 the lord says like this
യേശു അവരോട് എൻ്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു ഞാനും പ്രവർത്തിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു
he says that my father worketh and I also worketh until now
അതുകൊണ്ട് ദൈവം എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമാണ്
so our lord is a god is an active god always
അവൻ സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനാണ്
he is the one who bears everything in the strength of his hand
ഒരു ദിവസം ഒരു നിമിഷം ദൈവം നമ്മെ കരുതാതെ ഇരുന്നാൽ അവൻ നമ്മെ വഹിക്കാതെ ഇരുന്നാൽ നാം തകർന്നു പോകും
even if one moment or one day he does not take care of us we would be destroyed
ഈ ലോകത്തിലെ സകല വ്യവസ്ഥിതികളും താറുമാറാകും
all the systems of this world would be crashed
അതുകൊണ്ട് ദൈവം ഏഴാം ദിവസം പ്രവൃത്തിയിൽ നിന്ന് നിവൃത്തനായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം തന്റെ സൃഷ്ടി തികച്ചിട്ട് ആ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ ഒന്നും ഇനി ചെയ്യാൻ ആവശ്യമില്ലാതെ വണ്ണം അത് പൂർത്തീകരിച്ചു എന്നാണ് അതിന്റെ അർത്ഥം
സോ വെൻ ഗോഡ് എൻഡഡ് ആൻഡ് റെസ്റ്റഡ് ഓൺ ദി 7th day it means that he has completed all the works of creation and there is nothing more to be done
അത് മാത്രമല്ല ഇവിടെ ഇതൊരു കൽപ്പനയായിട്ടല്ല
നൽകിയിരിക്കുന്നത്.
ഇതിനുശേഷം 2500 വർഷത്തെ ചരിത്രം നാം പരിശോധിച്ചാൽ ഒരിടത്ത് പോലും ഒരുത്തർ പോലും ഇത് ആചരിച്ചതായിട്ട് നാം കാണുന്നില്ല.
ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് ദ 2500 ഇയേഴ്സ് തെറാഫ്റ്റർ ഓഫ് ദ ഹിസ്റ്ററി വി കൻ ഫൈൻഡ് ദാറ്റ് നൺ ഓഫ് ദ പ്ലേസ് ഇറ്റ് ഈസ് ബീങ് ഒബ്സർവ്.
എന്നാൽ നാം പുറപ്പാട് പുസ്തകം 16 അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ശബത്തിനെ കുറിച്ച് രണ്ടാമതായിട്ട് പറയുന്നതായിട്ട് നാം കാണുന്നു.
ആൻഡ് സെക്കൻഡ്ലി അബൌട്ട് സബത്ത് ഈസ് മെൻഷൻഡ് ഇൻ എക്സോഡസ് ചാപ്റ്റർ 16.
ഇവിടെയാണ് ശബത്ത് എന്നുള്ള പേര് ആദ്യമായിട്ട് നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നത്.
ദിസ് ഈസ് ദ ഫസ്റ്റ് പ്ലേസ് വേർ ദ വേർഡ് സബത്ത് ഈസ് ബീങ് യൂസ്ഡ്.
നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 16 അധ്യായത്തിന്റെ 23.
Shall we turn to that portion, Exodus chapter 16, verse 23.
നമുക്കറിയാം ഈ 16 അധ്യായത്തിലെ വിഷയം എന്ന് പറയുന്നത് യഹോവ ഇസ്രായേൽ മക്കൾക്ക് മന്ന നൽകുന്നതാണ് ഇവിടുത്തെ പ്രതിവാദി വിഷയം.
The circumstance of the subject over here is that the Lord is giving manna to the children of Israel.
ഇവിടെ അവരോട് ശബത്ത് നിങ്ങൾ ആചരിക്കണം എന്ന് കൽപ്പിച്ച് ദൈവം കൽപ്പിക്കുകയാണ്.
And here the Lord is commanding them to observe the Sabbath.
എന്തിനാണ് ഇത് നൽകിയത് അല്ലെങ്കിൽ എന്തിനാണ് ഇവരോട് ഈ ശബത്ത് ഇവിടെ ആചരിക്കണമെന്ന് പറഞ്ഞതെന്ന് ഈ അധ്യായത്തിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയും.
Why the Lord is telling to observe the Sabbath, the reason we can find it in that chapter itself.
16 അധ്യായത്തിന്റെ 4 വാക്യം നാം വായിക്കുമ്പോൾ,
When we read chapter 16 verse 4,
അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, അപ്പോൾ യഹോവ മോശയോട്, ഞാൻ നിങ്ങൾക്ക് ആകാശത്തു നിന്ന് അപ്പം വർഷിപ്പിക്കും, ജനം എന്റെ ന്യായപ്രമാണം അനുസരിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ അവരെ പരീക്ഷിക്കേണ്ടതിന് അവർ പുറപ്പെട്ട് ഓരോ ദിവസത്തേക്ക് വേണ്ടത് അന്നു പെറുക്കിക്കൊള്ളണം.
Then the Lord said to Moses, Behold, I will rain bread from heaven for you, and the people shall go out and gather a certain quota every day. That I may test them whether they will walk in my law or not.
അവർക്ക് ചില ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ന്യായപ്രമാണം കൊടുക്കുവാൻ പോവുകയാണ്.
After a few days they are about to be given the law.
ഈ ജനം എന്നെ എത്രത്തോളം അനുസരിക്കും അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന ന്യായപ്രമാണം എത്രത്തോളം അനുസരിക്കും എന്ന് ദൈവം ഒന്ന് പരീക്ഷിക്കേണ്ടതിനായിട്ട് ഒരു ടെസ്റ്റ് ദിവസമായിട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്.
In order to test them how far they will obey the Lord is giving this as a test dose.
നാം ഈ 16 അധ്യായം സൂക്ഷിച്ച് വായിക്കുമ്പോൾ ഇങ്ങനെ പരീക്ഷിക്കാനായിട്ട് കൊടുത്ത ഈ കൽപ്പന പോലും അവർ 3 പ്രാവശ്യം ലംഘിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും.
And if you study this chapter 16 we can find that this law which was given to them as a test they had transgressed this it 3 times.
17 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഇസ്രായേൽ മക്കൾ അങ്ങനെ ചെയ്തു, ചിലർ ഏറെയും ചിലർ കുറയും പെറുക്കി.
In 17 we read that then the children of Israel did so and gathered some more and some less.
20 വാക്യത്തിൽ എങ്കിലും ചിലർ മോശയെ അനുസരിക്കാതെ പിറ്റേ നാളത്തേക്ക് കുറേ ശേഷിപ്പിച്ചു.
Notwithstanding they did not heed Moses but some of them left part of it until morning.
27 വാക്യം, എന്നാൽ 7 ദിവസം ജനത്തിൽ ചിലർ പെറുക്കുവാൻ പോയാറെ കണ്ടില്ല.
Verse 27, Now it happened that some of the people went out on the 7th day to gather, but they found none.
അവരുടെ അനുസരണത്തിന്റെ ലെവൽ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് അവരെ പരീക്ഷിക്കേണ്ടതിനായിട്ടാണ് ഈ 16 അധ്യായത്തിൽ ദൈവം ഈ കൽപ്പന കൊടുത്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
So we can understand that this commandment was given to the children of Israel to test them how far they will obey.
എന്നാൽ ഇതൊരു പ്രമാണമായിട്ട് ആദ്യമായിട്ട് നൽകിയത് പുറപ്പാട് പുസ്തകം 20 അധ്യായത്തിലാണ്.
But as a law it was given first in Exodus chapter 20.
10 കൽപ്പന നൽകുന്ന കൂട്ടത്തിലാണ് അവരോട് ഇത് ആവശ്യപ്പെടുന്നത്.
And it is given among the 10 commandments that is given over there.
അവിടെ നാം വായിക്കുന്നത് എന്താണ്? അവിടെ ഈ ശബത്ത് കൊടുക്കുമ്പോൾ ദൈവം സ്വസ്ഥനായിരുന്ന കാര്യം കൂടി മോശ അവിടെ പറയുന്നുണ്ട്.
And while they were given this observance of Sabbath, the law it is mentioned about how the Lord took rest.
ഇത് കൽപ്പനയായിട്ട് കൊടുക്കുന്നതിനെ ന്യായീകരിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് അത് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയാണ് ആ കാര്യം കൂടി അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും.
In order to make them understand that this is given as a commandment that it is being referred in that manner.
ഇത് ദൈവം മോശയോട് കൂടി മോശയിൽ കൂടി ഇസ്രായേൽ മക്കളോട് ചെയ്ത ആ ഉടമ്പടിയുടെ ഒരു അടയാളമായിരുന്നു നമുക്ക് കാണുവാൻ കഴിയും.
We can understand this was a sign of the covenant which was given to Moses.
നമുക്കറിയാം നോഹയോട് ദൈവം ഒരു ഉടമ്പടി ചെയ്തപ്പോൾ അതിന് അടയാളമായിട്ട് മഴവില്ലിനെ നൽകിയായിട്ട് നാം കാണുന്നു.
We know that when the Lord made a covenant with Noah, he gave a rainbow as a sign.
അബ്രഹാമിനോട് ഉടമ്പടി ചെയ്തപ്പോൾ അതിന് അടയാളമായിട്ട് പരിച്ഛേദന നൽകിയായിട്ട് നാം വായിക്കുന്നു.
And when the covenant was given to Abraham, the sign given to him was the circumcision.
അതുപോലെ ഇസ്രായേൽ മക്കളോട് ചെയ്ത ഉടമ്പടിയുടെ ഒരു അടയാളമായിട്ടാണ് ഈ ശബത്തിനെ അവർക്ക് നൽകിയത്.
So the Sabbath was given as a sign of a covenant between them and God and the children of Israel.
നമുക്ക് ഈ കാര്യം പുറപ്പാട് പുസ്തകം 31 അധ്യായത്തിൽ വായിക്കുവാനായിട്ട് കഴിയും.
This we can read in Exodus chapter 31.
അവിടെ 31 അധ്യായത്തിന്റെ 16 17 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം.
Chapter 31 verses 16 and 17.
ഹ എസെക്കിയേലിന്റെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 10-ഉം 11-ഉം 12-ഉം വാക്യങ്ങൾ കൂടി വായിക്കാം.
ഓൾസോ ബുക്ക് ഓഫ് എസെക്കിയേൽ ചാപ്റ്റർ 20 വേഴ്സ് 10 11 ആൻഡ് 12.
എനിക്കും അവർക്കും ഇടയിൽ അടയാളമായിരിപ്പാൻ തക്കവണ്ണം എന്റെ ശബത്തുകളെയും ഞാൻ അവർക്ക് കൊടുത്തു.
My Sabbaths to be a sign between them and me that they might know that I am the Lord who sanctifies them.
ഇതു നേരത്തെ ഒരു നിയമമായിരുന്നെങ്കിൽ ഇസ്രായേൽ മക്കൾക്ക് പുതുതായിട്ട് ഒരു നിയമമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു.
If this was a law before, then it would not have been necessary for them to be given as a new law.
എന്നാൽ ഈ ഭാഗങ്ങൾ നാം പഠിക്കുമ്പോൾ സൃഷ്ടിയുടെ ആരംഭം മുതലുള്ള ഈ ആശയം ചൂണ്ടിക്കാണിച്ചിരുന്നത് വരുവാനിരിക്കുന്ന ഒരു നിത്യമായ സ്വസ്ഥതയിലേക്കാണ്.
But when we study about this law, we can understand that this was pointing towards a greater rest that is going to take place.
ദൈവം ആദാമിനെയും അഹവയെയും സൃഷ്ടിച്ചത് ദൈവം അവരോടുകൂടി സഹവസിക്കുവാനായിട്ടാണ്.
God created Adam and Eve so that he might live with them.
ദൈവം അവരുമായിട്ട് കൂട്ടായ്മ ആചരിപ്പാനായിട്ട് ആഗ്രഹിച്ചു.
God desired that he might have fellowship with them.
എന്നാൽ അത് പാപമുഖാന്തരം നഷ്ടപ്പെട്ടു എന്നാണ് വായിക്കുന്നത്.
But we find that because of sin they had fallen.
എന്നാൽ ആ നഷ്ടപ്പെട്ട ആ കൂട്ടായ്മ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടി ദൈവം പുനഃസ്ഥാപിച്ചു എന്നുള്ളതാണ് നാം അനുഭവിക്കുകയും അറിയുകയും ചെയ്യുന്ന വിലയേറിയ സത്യം.
But that relationship or that fellowship which was lost has been reinstated by our Lord Jesus Christ.
അതെ, പുതിയ നിയമ വിശ്വാസികളായ നാം ഇത് അനുസരിക്കേണ്ടതായിട്ടുണ്ടോ?
So does the New Testament believer has to obey this?
അഥവാ ശബത്താചരണം നമുക്ക് ബാധകമാണോ?
Or the observance of Sabbath, is it applicable to us?
ഈ ചോദ്യമാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്.
And this is a question that is very important and is relevant to us.
ഇതാണ് വളരെ പ്രാർത്ഥനയോട് കൂടി നാം മനസ്സിലാക്കേണ്ട കാര്യം.
And this is one question which we have to understand prayerfully.
ഒന്നാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്,
First of all I would like to say,
ഈ ശബത്തിന്റെ ലംഘനത്തെ തുടർന്നുണ്ടാകുന്ന ശിക്ഷ എന്ന് പറയുന്ന മരണശിക്ഷയായിരുന്നു.
The punishment that was given for breaking the Sabbath was death.
വളരെ കർശനമായ നിലയിലായിരുന്നു ഇസ്രായേൽ മക്കളോട് ഈ ശബത്ത് ലംഘിച്ചാൽ ദൈവം ഇടപെട്ടുകൊണ്ടിരുന്നത്.
And they were dealt with very seriously when they broke the Sabbath.
യാതൊരു ലീനിയൻസിയും ഈ കാര്യത്തിൽ കാണിച്ചിരുന്നില്ല.
And there was no leniency on the part of God when they broke the observance of Sabbath.
എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ കടകവിരുദ്ധമാണ് ഈ ശബത്തിന്റെ ലംഘന മുഖാന്തരം ഉണ്ടാകുന്ന ശിക്ഷ.
But we see that it is contradictory to the liberty that we enjoy in Christ Jesus if we that punishment that is given because of not observing the Sabbath.
ഗലാത്യലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ക്രിസ്തു സ്വാതന്ത്ര്യത്തിനായിട്ട് നമ്മെ സ്വതന്ത്രരാക്കി.
In Galatians chapter 5 we read that we have been made given liberty by Christ Jesus because of his death.
യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 36-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും.
In John chapter 8 verse 36 we read that if the Son gives you liberty then you are truly free.
ഒരു കാര്യം കൂടി ഞാൻ എന്നോട് ചേർത്ത് പറയട്ടെ, നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ,
one more thing I would like to say that when the Lord Jesus Christ was here on this earth,
നമ്മുടെ കർത്താവ് ഒരു യഹൂദനായിരുന്നതുകൊണ്ട് ന്യായപ്രമാണത്തിലെ സകല കൽപ്പനകളും വളരെ ചിട്ടയായിട്ട് അനുസരിച്ചിരുന്നു.
Because he was a Jew he observed every particularity of the law.
എന്നാൽ നമ്മുടെ കർത്താവ് പൂർത്തീകരിച്ച രക്ഷണ പ്രവൃത്തിയിൽ വിശ്വസിച്ച ദൈവമക്കളായി തീർന്ന നമ്മൾ ഈ ന്യായപ്രമാണത്തിന്റെ കൽപ്പനയിൽ നിന്നും ഒഴിവുള്ളവരായി നാം സ്വതന്ത്രരായി തീർന്നു എന്നുള്ളതാണ് സത്യം.
But we who have been born again or become the children of God by fulfilling the laws, demands of the law by our Lord Jesus Christ on the cross are completely free from the law.
നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ കാണുകയുണ്ടായി നമ്മുടെ കർത്താവ് ന്യായപ്രമാണത്തെ പരിപൂർണമായിട്ട് നിവർത്തിച്ചു.
We found in the last class that the Lord has completely fulfilled the demands of the law.
കർത്താവിന്റെ രക്ഷണ വേലയുടെ പൂർത്തിക്ക് മുമ്പായിട്ട് ന്യായപ്രമാണം ലംഘിക്കുന്നവൻ പാപിയായിരുന്നു.
And before the work of salvation by our Lord Jesus Christ, anybody who disobeyed the law was to be punished.
യാതൊരു ഊനവുമില്ലാത്ത നിഷ്കളങ്കനായ പാപമില്ലാത്ത പരിശുദ്ധനായ ഏക വ്യക്തി ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മാത്രമായിരുന്നു.
If there was anyone who lived in this world who was blameless, who was holy and who was complete in everything, it was only the Lord Jesus Christ.
അതുകൊണ്ടാണ് കർത്താവിനെ നമ്മെ പൂർണ്ണമായി രക്ഷിക്കുവാൻ കഴിയുന്നത്.
Therefore our Lord Jesus Christ can save us completely.
നമ്മുടെ കർത്താവ് ഈ ശബത്ത് ആചരിച്ചതുകൊണ്ട് നാമും ആചരിക്കണം എന്ന് പറയുന്നവരുണ്ട്.
There are people who says that if because the Lord observed the law we also need to observe.
ആ കൂട്ടത്തിലുള്ളവരാണ് ഈ ശബത്തുകാരൻ.
And the Seventh-day Adventists are people who say like that.
നമുക്ക് അത് യാതൊരു നിലയിലും ബാധകമല്ല, കാരണം കർത്താവ് അതിന്റെ പ്രവചനങ്ങളും അതിന്റെ ആവശ്യങ്ങളും അതിന്റെ ഉദ്ദേശവും നിവർത്തിച്ചു എന്ന് നാം കാണുകയുണ്ടായി.
We are not at all under the law because our Lord Jesus Christ has fulfilled the demands, the needs and of the law.
அது மாத்திரமல்ல சுவிசேஷங்கள் நாம் வாசிக்கும்போൾ நம்ம கர்த்தாவ் சபத்தினும் கர்த்தாவാണ് എന്ന് തെളിയിക്കുകയുണ്ടായി.
And in the New Testament we find also that the Lord is Jesus Christ is the Lord of the Sabbath.
അവർക്ക് യഹൂദന്മാർക്ക് ഇക്കാര്യം മനസ്സിലായില്ല.
The Jews did not understand it.
നമുക്ക് സുവിശേഷങ്ങളിലെ ചില ഭാഗങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്.
We need to look at certain scripture portion in the gospel.
മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ
Matthew chapter 12 verse 1 to 14
അവിടെ കർത്താവിന്റെ ശിഷ്യന്മാർ ശബത്ത് ലംഘിച്ചതായിട്ട് നാം അവിടെ വായിക്കുന്നുണ്ട്.
We read about the disciples of the Lord Jesus Christ who broke the Sabbath.
ഈ കാര്യം തന്നെ മർക്കോസിന്റെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്.
This is also mentioned in the gospel of Mark and gospel of Luke.
ഈ ഭാഗങ്ങളിൽ കാണുന്ന രണ്ട് വ്യത്യസ്തങ്ങളായ സംഭവങ്ങളാണ് കർത്താവ് ശബത്ത് ലംഘിച്ചതിന് തുല്യമായിട്ട് യഹൂദന്മാർ എടുത്തു പറഞ്ഞിരിക്കുന്നത്.
And this portion refers to certain things which our Lord broke on the Sabbath which the Pharisees accused him of.
ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ്?
What are the two things mentioned over here?
ഒന്ന്, കർത്താവിന്റെ ശിഷ്യന്മാർ വിശന്നിട്ട് കതിർ പറിച്ചു തിന്നു.
First of all we see the disciples, they were hungry and they took grain from the grain field.
രണ്ടാമത്, കർത്താവ് വരണ്ട കൈയുള്ള മനുഷ്യനെ സൗഖ്യമാക്കി.
And secondly he healed a man who had healed his palm without hand.
ഇവിടെ നാം ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത്,
First of all we need to understand
ഇവിടെ കർത്താവിനെ നേരിട്ട് അവർ പഴിചാരുകയല്ല ചെയ്യുന്നത്.
Here they are not accusing the Lord directly.
എന്നാൽ ശബത്ത് ലംഘിച്ചവർക്ക് കർത്താവ് കൂട്ടു നിൽക്കുന്നു എന്നാണ് അവർ ആദ്യം പറഞ്ഞത്.
They said that you are standing together with those who are breaking the Sabbath.
ഇവിടെ ഒന്നാമത്തെ അവരുടെ കുറ്റം എന്ന് പറയുന്നത് ശിഷ്യന്മാർ വിശന്നിട്ട് കതിർ പറിച്ചു തിന്നു എന്നുള്ളതാണ്.
The first accusation they made is that because the disciples were hungry they plucked the heads of grain and ate.
എന്നാൽ തിരുവെഴുത്തിൽ യഹൂദന്മാരുടെ പ്രമാണപ്രകാരം ഒരാളുടെ വയലിൽ കൂടി കടന്നു പോകുമ്പോൾ കൂട്ടുകാരന്റെ വയലിൽ കൂടി കടന്നു പോകുമ്പോൾ കതിർ പറിച്ച് തിന്നാമെന്ന് പറഞ്ഞിട്ടുണ്ട്.
But if you study the book of the laws we can find that if a person can go to his neighbor's grain field and pluck the grain and eat.
ആവർത്തന പുസ്തകം 23-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിലാണ് ആ കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്.
That is mentioned in Deuteronomy chapter 23 verse 25.
ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ശിഷ്യന്മാർ അവിടെ മോഷ്ടിക്കുകയായിരുന്നില്ല എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് കഴിയും.
So from these verses we can find that they were not disobeying the law.
എന്നാൽ യഹൂദന്മാരുടെ റബിമാർ ഈ ശബത്താചരണത്തോട് ചേർന്ന് 39 കൽപ്പനകൾ കൂടി അവരായിട്ട് കൂട്ടിച്ചേർക്കുകയുണ്ടായി.
But the rabbis of the Jews they had added 39 more restrictions to the law.
ആ 39 restrictions അല്ലെങ്കിൽ നിബന്ധനകളിൽ പെടുന്നതാണ് ഇതൊന്നും പറിച്ച് തിന്നരുതെന്നുള്ളത്.
And among these 39 restrictions is that you should not pluck grain and eat.
എന്നാൽ യഥാർത്ഥത്തിലുള്ള ന്യായപ്രമാണത്തിൽ ദൈവത്തിന്റെ വചനത്തിൽ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് കാണുവാനായിട്ട്.
Truly in the law we find that it is not mentioned over like this.
അതുകൊണ്ട് കർത്താവ് യഹൂദന്മാർ ദൈവത്തിന്റെ സ്ഥാനം ഏറ്റെടുത്ത് ഇതിനൊരു നിയന്ത്രണം കൽപ്പിക്കുന്നതിനെ എതിരായിട്ട് സംസാരിക്കുന്നതായിട്ട് നാം അവിടെ കാണുന്നു.
So the Lord Jesus Christ taking the place of the Jews is saying that this is against the law.
എന്നാൽ ഇതിനു മറുപടിയായിട്ട് കർത്താവ് പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ.
But let us see the reply what the Lord is giving.
ഒന്നാമതായിട്ട് കർത്താവ് 3-ാം വാക്യത്തിൽ പറയുന്നു, ദാവീദ് തനിക്കും കൂടെയുള്ളവർക്കും വിശന്നപ്പോൾ ചെയ്തത് എന്ത്? അവൻ ദൈവാലയത്തിൽ ചെന്ന പുരോഹിതന്മാർക്ക് മാത്രമല്ലാതെ തനിക്കും കൂടെയുള്ളവർക്കും തിന്മാൻ വിഹിതമല്ലാത്ത കാഴ്ചയപ്പം തിന്നു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ എന്ന് കർത്താവ് ചോദിക്കുകയാണ്.
He is referring about David who ate the showbread from which was not lawful for him to eat.
ശമൂവേലിന്റെ 1-ാം പുസ്തകം 21-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നു.
That we read in 1 Samuel chapter 21 verse 6.
കർത്താവ് ചോദിക്കുകയാണ്, ദാവീദ് അത് ചെയ്തപ്പോൾ നിങ്ങൾ ദാവീദിനെ കുറ്റം ചുമത്തിയില്ല.
The Lord is saying that when David did this you did not accuse David for it.
എന്നാൽ ദൈവത്തിന്റെ പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ലംഘിക്കാത്ത എന്റെ ശിഷ്യന്മാരോട് നിങ്ങൾ ഈ നിലയിൽ ഇടപെടുന്നുവോ എന്ന് കർത്താവ് ചോദിക്കുകയാണ്.
But he is asking how do you deal with the disciples who is together with me who has not disobeyed the law.
അത് മാത്രമല്ല, രണ്ടാമത് കർത്താവ് പറയുന്ന വാദം നമുക്ക് നോക്കാം.
And the second argument which our Lord gives is this.
5-ാം വാക്യത്തിൽ ശബത്തിൽ പുരോഹിതന്മാർ ദൈവാലയത്തിൽ വെച്ച് ശബത്തിനെ ലംഘിക്കുന്നുവെങ്കിലും കുറ്റമില്ലാതെ ഇരിക്കുന്നു എന്ന് ന്യായപ്രമാണത്തിൽ വായിച്ചിട്ടില്ലയോ എന്ന് കർത്താവ് ചോദിക്കുന്നു.
He is asking or have you not read in the law that on the Sabbath the priests in the temple profane the Sabbath and are blameless.
സംഖ്യാപുസ്തകം 28-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലാണ് നാം ഇത് വായിക്കുന്നത്.
This we read in Numbers chapter 28 verse 10.
ഇത് അവർ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുകയായിരുന്നു.
They were serving the Lord.
അതുകൊണ്ട് അതൊരു ലംഘനമായിരുന്നില്ല.
Therefore it was not a transgression.
അതുകൊണ്ട് പുരോഹിതന്മാർ ശബത്ത് ലംഘിച്ചു എന്ന് അവർ പറഞ്ഞില്ല.
Therefore they did not say that the priests were transgressing the law.
എന്നാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് പറയുകയാണ്, ഞാൻ ദൈവാലയത്തെക്കാൾ വലിയവനാണ്, ഞാൻ സൃഷ്ടിയിൽ ഞാൻ ഉൾപ്പെട്ടിരുന്നു, ത്രിയേക ദൈവത്തിന്റെ ആ പദ്ധതിയിൽ ഞാൻ ഉൾപ്പെട്ടിരുന്നു, ഞാനും കൂടി ചേർന്നാണ് സകലവും സൃഷ്ടിച്ചത്. ഈ ദൈവാലയത്തെക്കാൾ വലിയവനായ എന്റെ കൂടെയുള്ള എന്റെ ശിഷ്യന്മാർ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ അവരെ കുറ്റം വിധിക്കുന്നു. ചെയ്യുന്നത്
But the Lord is saying that I am bigger than the temple. I was the one who was there in the creation and the disciples who were together with me. Why do you accuse them of?
അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഞാൻ ശബത്തിനും കർത്താവാകുന്നു.
Therefore the Lord said that I am the Lord of Sabbath.
ഇവിടെ തന്റെ ദൈവത്വം കർത്താവ് ഒന്നുകൂടി തെളിയിച്ച് എടുത്തു പറയുകയാണ് ചെയ്യുന്നത്.
Here our Lord Jesus Christ is re-emphasizing about his divinity.
ഇവിടെ ശബത്തിനും കർത്താവാകുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നാം ശരിയായിട്ട് മനസ്സിലാക്കണം.
When we understand the true meaning about what when the Lord says I am the Lord of Sabbath.
ഞാൻ ഓർപ്പിച്ചതുപോലെ നമ്മുടെ കർത്താവും സൃഷ്ടിയിൽ ഉൾപ്പെട്ടിരുന്നു.
We, as I told you, he was the Lord Jesus Christ was there in the creation.
യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ മൂന്നാം വാക്യം നമുക്ക് വായിക്കാം.
When we read John chapter 1 verse 3.
അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് സകലവും അവൻ മുഖാന്തരം ഉളവായി ഉളവായതൊന്നും അവനെ കൂടാതെ അല്ല ഉളവായത്.
There we read like this that all things were made through him and without him nothing was made that was made.
കൊലോസ്യലേഖനം ഒന്നാം അധ്യായത്തിന്റെ 16ാം വാക്യം.
Colossians chapter 1 verse 16.
ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു എന്ന് നാം വായിക്കുന്നു.
For by him all things were created that are in heaven that are on earth visible and invisible whether thrones or dominions or principalities or powers all things were created through him and for him.
ഈ കാര്യം തന്നെ ഇബ്രായ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ ആരംഭ വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും.
These things we can also find Hebrews chapter 1 verse the beginning verses.
അതുകൊണ്ട് നമ്മുടെ കർത്താവ് പറയുകയാണ് ഞാൻ ദൈവമാണ് അതുകൊണ്ട് എനിക്ക് ഈ ശബത്തിനെ റെഗുലേറ്റ് ചെയ്യുവാൻ അല്ലെങ്കിൽ ശബത്തിനെ നിയന്ത്രിക്കുവാൻ ശബത്തിനെ ഏത് നിലയിൽ ഉപയോഗിക്കണമെന്ന് പറയുവാനുള്ള അധികാരമുണ്ട് എന്ന് അവരോട് പറയുകയാണ്.
Therefore the Lord is saying that I am the creator and I know how to regulate the Sabbath.
ഇവിടെ കർത്താവ് അല്ലെങ്കിൽ ലോർഡ് എന്നുള്ള വാക്കിന്റെ അർത്ഥം
Here the word Lord means
ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിന്റെ മേൽ പരിപൂർണമായ നിയന്ത്രണമുള്ള വ്യക്തി എന്നാണ് അർത്ഥം.
It means to have a complete control over a person or over a thing.
അതുകൊണ്ടാണ് നാം കർത്താവിനെ രക്ഷിതാവായിട്ട് ഏറ്റു പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ കർത്തൃത്വം നാം യേശുക്രിസ്തുവിന് വിട്ടുകൊടുക്കുക.
Therefore when we accept the Lord as the savior we are giving all our control all our mastership lordship towards the Lord.
യേശുക്രിസ്തുവാണ് നമ്മുടെ മേൽ കർത്തൃത്വം നടത്തുന്ന വ്യക്തി.
Then Lord is the one who is exercising his lordship upon us.
ആ അർത്ഥത്തിൽ ഇവിടെ കർത്താവ് പറയാണ് ഞാൻ ശബത്തിനും കർത്താവാണ്.
In that meaning he is saying that I am the Lord of Sabbath.
എനിക്ക് അതിനെ നിയന്ത്രിക്കുവാനും അതിനെ വ്യതിയാനം വരുത്തുവാനുമുള്ള അധികാരമുണ്ട്.
I have the control or I have the authority to control it or to change it.
ഞാൻ ദൈവമാണ് ഞാൻ സൃഷ്ടിയിൽ ഉൾപ്പെട്ടിരുന്നവനാണ് ഞാൻ കൂടി ചേർന്നാണ് സൃഷ്ടിച്ചത് അതുകൊണ്ട് എനിക്ക് ഇതിന്മേൽ പരിപൂർണമായിട്ട് അധികാരമുണ്ട് എന്ന് കർത്താവ് പറയുകയാണ്.
I am the creator and I am the one who has made it and therefore I have the authority to have control over it.
அது മാത്രമല്ല കർത്താവ് ഇവിടെയോട് ചേർന്ന് പറയുന്നുണ്ട് ഇതിന്റെ ഒക്കെ അടിസ്ഥാനം എന്ന് പറയുന്ന കരുണയാണെന്ന് പറയുന്നുണ്ട്.
And also together with it he says that the basis of all these things is mercy.
എന്താണ് അതിന്റെ അർത്ഥം?
What does it mean?
നമുക്കറിയാം ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ അടിമത്തത്തിലായിരുന്നു.
We know that the children of Israel were slaves in Egypt.
അവർക്ക് ആഴ്ചയുടെ 7 ദിവസങ്ങളിലും ജോലി ചെയ്യണമായിരുന്നു.
And they had to labor for the 7 days of the week.
അവർക്ക് യാതൊരു വിശ്രമവും ഇല്ലായിരുന്നു.
And they never had any rest.
അവരുടെ മേൽ അധികാരം നടത്തിയവരെ വളരെ അധികം പീഡിപ്പിക്കുകയുണ്ടായി.
They were persecuted by those who had mastership over them.
അവർക്ക് ദൈവത്തെ ആരാധിക്കാനുള്ള അധികാരമില്ലായിരുന്നു.
And they did not have the authority to worship the Lord.
അവരുടെ സ്വന്തം കാര്യങ്ങൾക്ക് പോലും ശരിയായ നിലയിലുള്ള അവകാശമില്ലാത്ത അടിച്ചമർത്തപ്പെട്ട ഒരു ജാതിയായിരുന്നു ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ.
And they were a people who have been suppressed and who had not even right over their own self.
അങ്ങനെ യാതൊരു സ്വാതന്ത്ര്യമില്ലാതെ അടിച്ചമർത്തപ്പെട്ട നിങ്ങളെ ഞാൻ മിസ്രയീമിൽ നിന്നും പുറപ്പെടുവിച്ച് കൊണ്ടുവന്നതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾ എന്നോടൊപ്പം ഇരിക്കണം എന്നോടൊപ്പം നിങ്ങൾ ആശ്വസിക്കണം അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്ക് ഒരു ദിവസം നൽകി എന്നാണ് അവിടെ പറയുന്നത്.
And the purpose these people who were slaves who were suppressed has been brought out from those places and the purpose being given is that they should be together with them and to enjoy them.
നമുക്ക് ഈ കാര്യം ആവർത്തന പുസ്തകത്തിൽ വായിക്കുവാനായിട്ട് കഴിയും.
This we can read in the book of Deuteronomy.
ആവർത്തന പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ
coming to Deuteronomy chapter 5
അവിടെ അതിന്റെ 15-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്.
Verse 15 we read like this.
നിന്നെ ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും ഞാൻ പുറപ്പെടുവിച്ചുവെന്ന് നീ ഓർക്കണം അതുകൊണ്ട് നീ ശബത്ത് ആചരിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അടിമത്തത്തിലായിരുന്നു എന്ന് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്നു എന്ന് നിങ്ങൾ ശബത്ത് ആചരിക്കുമ്പോൾ ഓർക്കണമെന്ന് ദൈവം അവരെ കുറിച്ച് ആഗ്രഹിച്ചു.
He's saying that you should observe the Sabbath because you have been brought out by an outstretched arm and with a mighty hand.
അവർക്ക് ദൈവം ദാനമായി നൽകിയതാണ് ഈ ശബത്ത് എന്ന് പറയുന്നത്.
So they were given as a gift this Sabbath.
അവർക്ക് ആശ്വസിക്കുവാൻ ദൈവസന്നിധിയിൽ സന്തോഷിക്കുവാനായിട്ട് നൽകി കൊടുത്ത ഒരു ദിവസമായിരുന്നു ഈ ശബത്ത് എന്ന് പറയുന്നത്.
It was a day given to them so that they might have relief and they might enjoy the Lord.
എന്നാൽ ഇത് നമ്മോടുള്ള ബന്ധത്തിൽ എങ്ങനെയാണ് ഇത് ഇരിക്കുന്നത്?
But what is its relevance towards us?
ഇതാണ് നാം കുറച്ചുകൂടി ശ്രദ്ധിച്ച് പഠിക്കേണ്ടുന്ന കാര്യം.
This is what we need to study a little more.
ഒന്നാമതായിട്ട് ശബത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം ശ്രദ്ധിക്കണം.
First of all we should know what is the meaning of the word Sabbath.
ഇതിന്റെ അർത്ഥം നിർത്തുക അല്ലെങ്കിൽ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം.
The meaning of it is that to stop
cease
or to cease.
അപ്പോ ഇതിന്റെ ശരിയായിട്ടുള്ള അർത്ഥം മനസ്സിലാക്കുവാനായിട്ട് തിരുവനത്തിൽ നമുക്ക് എബ്രായ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്.
ടു നോ ദ റിയൽ മീനിംഗ് ഓഫ് ഇറ്റ് വി നീഡ് ടു ഗോ ടു ദ ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 4.
അവിടെ നിന്ന് ചില വാക്യങ്ങൾ നമുക്ക് വായിക്കണം.
ദേർ വി നീഡ് ടു ടേക്ക് സർട്ടൻ വേഴ്സസ്.
3-ാം അധ്യായം തുടങ്ങി 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം വരെ നമുക്ക് ഇതിന്റെ ആലോചനകളെ കുറിച്ച് കാണുവാനായിട്ട് കഴിയും.
ഫ്രം ബിഗിനിങ് ടു ഫ്രം ചാപ്റ്റർ 3 ടിൽ ചാപ്റ്റർ 4 വേഴ്സസ് 11 വി കൻ സീ ദ മീനിംഗ് ഓഫ് ദിസ്.
ഈ വേദഭാഗത്ത് രണ്ട് തരത്തിലുള്ള സ്വസ്ഥതയെ കുറിച്ചാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്.
ഇൻ ദിസ് പോർഷൻ വി കൻ ഫൈൻഡ് ദേർ ആർ ടു ടൈപ്സ് ഓഫ് റെസ്റ്റ്.
ഒന്ന്, ദൈവത്തിന്റെ സൃഷ്ടിയോടുള്ള ബന്ധത്തിലുള്ള വിശ്രമം.
ഫസ്റ്റ് ഓഫ് ഓൾ വി കൻ ഫൈൻഡ് ദ ക്രിയേഷൻ റെസ്റ്റ്.
അത് എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്.
ദാറ്റ് വി റീഡ് ഇൻ ഹീബ്രൂസ് ചാപ്റ്റർ 4 വേഴ്സ് 4.
7-ാം നാളിൽ ദൈവം തന്റെ സകല പ്രവൃത്തികളിൽ നിന്നും നിവൃത്തനായി എന്ന 7-ാം നാളിനെ കുറിച്ച് ഒരിടത്ത് പറഞ്ഞിരിക്കുന്നു.
For he has spoken in a certain place of the seventh day in this way, and God rested on the seventh day from all his work.
രണ്ടാമത്തെ സ്വസ്ഥത ഇവിടെ പറയുന്നത് ഇസ്രായേൽ മക്കൾക്ക് കനാൻ ദേശത്തെത്തിയപ്പോൾ ലഭിച്ച വിശ്രമത്തെ കുറിച്ചാണ്.
And the second rest mentioned over here is the rest which the children of Israel received when they came to Canaan.
ഇവിടെ ദൈവം ഇസ്രായേൽ മക്കൾക്ക് കനാൻ ദേശം കൊടുത്തപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ അവിടെ പോയി ആശ്വസിക്കും, നിങ്ങൾക്ക് അവിടെ സ്വസ്ഥത ലഭിക്കും എന്ന് അവരോട് പറഞ്ഞു.
When the Lord gave the land of Canaan to the children of Israel, the Lord said that you go and enjoy that land.
ആവർത്തന പുസ്തകം 12-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തരുന്ന സ്വസ്ഥതയ്ക്കും അവകാശത്തിനും നിങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ലല്ലോ. അതായത് അവർക്ക് സ്വസ്ഥതയ്ക്കായിട്ട് കനാൻ ദേശം നൽകി കൊടുത്തതായിരുന്നു.
And in Deuteronomy chapter 12 verse 9 we find that the land of Canaan was given to them for rest.
യോശുവയുടെ പുസ്തകം 21-ാം അധ്യായത്തിന്റെ 43-45 വാക്യങ്ങൾ കൂടി ഒന്ന് വായിച്ചാട്ടെ.
Also read Joshua chapter 21 verses 43-45.
ദൈവം ഇസ്രായേൽ മക്കൾക്ക് അവിടെ കനാൻ ദേശത്ത് വിശ്രമം നൽകിയതിനെ കുറിച്ചാണ് എബ്രായ ലേഖനകാരൻ രണ്ടാമത് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്.
ഹിയർ വി ഫൈൻഡ് ദാറ്റ് ദി ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ വർ ഗിവൻ റെസ്റ്റ് ഇൻ കാനൻ.
അപ്പോൾ ഒന്നാമതായിട്ട് ദൈവത്തിന്റെ സൃഷ്ടിയോടുള്ള ബന്ധത്തിലുള്ള സ്വസ്ഥത.
ഫസ്റ്റ് ഓഫ് ഓൾ ദി റെസ്റ്റ് ക്രിയേഷൻ റെസ്റ്റ്.
രണ്ടാമത് ഇസ്രായേൽ മക്കൾക്ക് കനാൻ ദേശത്ത് ലഭിച്ച സ്വസ്ഥത.
ആൻഡ് ദി സെക്കൻഡ് റെസ്റ്റ് ഈസ് ദി റെസ്റ്റ് ദി ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ റിസീവ്ഡ് ഇൻ ദി ലാൻഡ് ഓഫ് കാനൻ.
എന്നാൽ 95-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ, അവർ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ സത്യം ചെയ്തു എന്ന് അവിടെ കർത്താവ് ദൈവം അരുളി ചെയ്യുന്നുണ്ട്.
ഇൻ സാം 95 വി സീ ദാറ്റ് അവർ ദേ ഷാൾ നോട്ട് എൻ്റർ മൈ റെസ്റ്റ് ദാറ്റ് ബിക്കോസ് ദാറ്റ് ഐ ഹാവ് സ്വേർ.
കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അനുസരണക്കേട് അവരുടെ ജീവിതത്തിൽ ഉണ്ടായത് മുഖാന്തരം, അവർ ദൈവത്തെ പരിപൂർണമായിട്ട് വിശ്വസിക്കാഞ്ഞത് മുഖാന്തരം അവിടെ നിന്ന് പുറപ്പെട്ട ആ ഒരു തലമുറയ്ക്ക് കനാൻ ദേശം അവകാശമാക്കുവാൻ കഴിഞ്ഞില്ല.
Because of their rebellion, because of their obedience, they would not enter that rest.
അത് മാത്രമല്ല, കനാൻ ദേശത്ത് അവരെത്തിയ ശേഷം അവർ ദൈവത്തോട് എപ്പോഴൊക്കെ വിശ്വസ്തരായിട്ടിരുന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ അവർക്ക് സ്വസ്ഥത അനുഭവിക്കുവാൻ കഴിഞ്ഞു.
And in the land of Canaan, whenever they were obedient to the Lord, they could experience this rest.
അവിടെ അവർക്ക് ലഭിച്ച സ്വസ്ഥത ശാശ്വതമായ ഒരു സ്വസ്ഥതയായിരുന്നില്ല.
But that rest which they experienced over there was not an eternal rest.
അതാണ് 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ മറ്റൊരു ദിവസത്തെ കുറിച്ച് പിന്നത്തേതിൽ കൽപ്പിക്കയില്ലായിരുന്നു.
That's what we read in verses 4 of Hebrews chapter 4, that if there was another rest they would not have experienced it.
കാരണം അവിടെ അവർക്ക് കഷ്ടതയുണ്ടായിരുന്നു, മരണമുണ്ടായിരുന്നു, ദുഃഖമുണ്ടായിരുന്നു, പട്ടിണി ഉണ്ടായിരുന്നു, പല തരത്തിലുള്ള പ്രയാസങ്ങൾ അവർക്ക് നേരിടേണ്ടതായിട്ട് വന്നു.
The reason being that in that land of Canaan also there were problems, there were hunger, there were starvation, there were wars and battles.
അതുകൊണ്ട് അവർക്ക് അവിടെ ലഭിച്ച സ്വസ്ഥത ശാശ്വതമായ ഒരു സ്വസ്ഥതയായിരുന്നില്ല.
Therefore the rest that they received there was not an eternal rest.
എന്നാൽ ഈ രണ്ട് സ്വസ്ഥതയിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടുന്ന ആത്മീയ പാഠം കൂടി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്
ബട്ട് ഫ്രം ദീസ് ടു റെസ്റ്റ് ദേർ ആർ സർട്ടൻ സ്പിരിച്വൽ ലെസൺ ദാറ്റ് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് വിച്ച് ഈസ് മെൻഷൻഡ് ഓവർ ദേർ
പുതിയ നിയമവിശ്വാസികളായ നാം അനുഭവിക്കുന്ന സ്വസ്ഥതയെക്കുറിച്ച് അവിടെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്
ഇറ്റ് ഈസ് ക്ലിയർലി മെൻഷൻഡ് ഓഫ് ദ റെസ്റ്റ് വിച്ച് ദ ന്യൂ ടെസ്റ്റമെന്റ് ബിലീവേഴ്സ് എക്സ്പീരിയൻസ്
അതാണ് നാം ഇന്ന് മനസ്സിലാക്കേണ്ടുന്നത്
ദാറ്റ് ഈസ് വാട്ട് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ടുഡേ
ഒൻപതാം വാക്യത്തിൽ ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു
In verse 9 we read there remains therefore a rest for the people of God.
എന്താണ് ഈ ശബത്ത് അനുഭവം നമ്മെ സംബന്ധിച്ചിടത്തോളം?
What is this experience of the Sabbath?
ഒന്നാമതായിട്ട് രക്ഷയുടെ സ്വസ്ഥത.
First of all the salvation rest.
എന്താണ് രക്ഷയുടെ സ്വസ്ഥത?
What is this rest of salvation?
നമുക്കറിയാം ദൈവം തന്റെ സകല പ്രവൃത്തിയിൽ നിന്നും നിവൃത്തനായി ഏഴാം ദിവസം സ്വസ്ഥമായിരുന്നു എന്ന് വായിക്കുന്നു.
We also read that the Lord completed all his works and on the seventh day he rested.
അതുപോലെ തന്നെ നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് സകല പ്രവൃത്തികളും തികച്ച് നമുക്ക് രക്ഷ സ്വതന്ത്രമായി തന്നിരിക്കുകയാണ്
And also in relation to our salvation our Lord Jesus Christ completed all the works of salvation and given to us
അതുകൊണ്ട് ആത്മാവിന്റെ രക്ഷയോടുള്ള ബന്ധത്തിൽ നമുക്കിനി ഒരു പ്രവൃത്തിയുടെയും ആവശ്യമില്ല
Therefore in relation to the salvation of our souls there is no more rest to be given
അതുകൊണ്ട് നമ്മുടെ ആത്മാക്കൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുകയാണ് നാം ഇന്ന് ക്രിസ്തുവിൽ ഭദ്രരാണ് വളരെയധികം സ്വാതന്ത്ര്യം നാം അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ആ രക്ഷയുടെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ആ സ്വസ്ഥത നമുക്ക് കൈവശമായി തീർന്നിരിക്കുകയാണ്
And because of this salvation we have this great rest of the salvation which has been given to us by the Lord
അത് മാത്രമല്ല രണ്ടാമതായിട്ട് നാം മനസ്സിലാക്കേണ്ടത്
Not only that second thing what we have to see
നാം ദൈവമക്കൾ എന്നുള്ള നിലയിൽ ഇപ്പോൾ അനുഭവിക്കുന്ന സ്വസ്ഥതയാണ്
As being the children of God, the rest that we are enjoying now.
ഇതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം അനുഭവിക്കേണ്ടുന്നത്.
This is the rest that we have to enjoy in our Christian life.
ക്രിസ്തുവിൽ നമുക്കുള്ള അവകാശത്തിനായി നമ്മുടെ പ്രത്യാശയിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സ്വസ്ഥത.
When we live in the hope of our Christ, the rest that we receive.
നമുക്കറിയാം എബ്രായലേഖനം നാലാം അധ്യായത്തിന്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ദൈവവചനത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട്.
When we read from Hebrews chapter 4 verses 11 to 13 we find the mention about the word.
നമുക്ക് വളരെ പരിചയമുള്ള വാക്യങ്ങളാണ് അത്.
These are the words which we are very familiar with.
അതുകൊണ്ട് ദൈവവചനത്തിന് കീഴടങ്ങി നാം ജീവിക്കുമ്പോൾ നാം അനുഭവിക്കുന്ന സ്വസ്ഥതയാണ് അവിടെ നാം മനസ്സിലാക്കേണ്ടത്.
The rest mentioned over there is the rest that we receive when we are submissive to the word of God.
അതുമാത്രമല്ല മത്തായി സുവിശേഷം 11 അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവ് അവിടെ നമുക്ക് കർത്താവിന് കീഴടങ്ങി ജീവിക്കുമ്പോൾ ലഭിക്കുന്ന സ്വസ്ഥതയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്
കമ്മിങ് ടു മാത്യു ചാപ്റ്റർ 11 വി ഫൈൻഡ് അബൌട്ട് ദ റെസ്റ്റ് ദാറ്റ് വി റിസീവ് വെൻ വി ആർ അബൈഡിംഗ് സബ്മിസീവ് ടു അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്
അവിടെ 29 30 വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും
In Matthew chapter 11 verse 29 and 30 we read that take my yoke upon you and learn from me for I am gentle and lowly in heart and you will find rest for your souls
ദൈവവചനത്തിനും കർത്താവിനും കീഴടങ്ങി നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നാം അനുഭവിക്കുന്ന സ്വസ്ഥത
When we are submissive to the word and to our Lord Jesus Christ we experience that rest
ഒരു ദൈവവചനത്തെ സംബന്ധിച്ചിടത്തോളം നാം അനുഭവിക്കേണ്ടുന്ന ഏറ്റവും വലിയ ഒരു സ്വസ്ഥതയാണ് ഈ ഭൂമിയിൽ വെച്ച് നാം അനുഭവിക്കേണ്ടുന്ന ഏറ്റവും വലിയ കാര്യമാണ് ഈ സ്വസ്ഥത
As a child of God this is the greatest thing that we can experience that is the rest in this Christian life
രക്ഷയുള്ള ബന്ധത്തിൽ നമുക്ക് ലഭിച്ച സ്വസ്ഥതയുമായിട്ട് ഇതിനെ കൂട്ടിക്കലർത്തി ചിന്തിക്കരുത്
Let us not mix it with the salvation rest
അതിനായിട്ട് ഇനി നാം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല
There is nothing that we have to do for that salvation
എന്നാൽ നമ്മെ ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നിടത്തോളം കാലം നാം ദൈവവചനത്തിനും കർത്താവിനും കീഴടങ്ങി ജീവിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സ്വസ്ഥതയാണ് ഞാൻ പരാമർശിച്ചത്
But while we live in this world there is a rest that we experience when we are submissive to the word and to submissive to our Lord Jesus Christ
എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് പല ദൈവമക്കളെ കണ്ടാലും അവർക്ക് യാതൊരു സ്വസ്ഥതയുമില്ല അവർക്ക് ഭയമാണ്
But today we see that when we see many children of God they do not have any rest they have fear
അവർക്ക് ദൈവത്തെക്കുറിച്ച് വലിയൊരു ഭയമാണ്
They have a great fear for God
ആ ഭക്തിയിൽ നിന്ന് ഉടലെടുക്കുന്ന അല്ലെങ്കിൽ സ്നേഹത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ഭയം ആവശ്യമാണ്
You need to be fearful a godly fear that comes out of love
എന്നാൽ നാം ഭയപ്പെടേണ്ടതിന് നമുക്ക് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ലെന്ന് ലഭിച്ചിരിക്കുന്നത്
But we have not received the spirit of bondage so that we might fear
നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനായിട്ട് പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്
We have received the spirit of the son through which we can call out Abba Father
അതുകൊണ്ട് വലിയ ഉന്നതമായ നിലയിലുള്ള ഒരു ആശ്വാസത്തിൽ സന്തോഷത്തിൽ സ്വസ്ഥതയിൽ ഈ ഭൂമിയിൽ നാം ജീവിക്കണമെന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു
So the Lord desires us that when we live in this world we should live in this great rush where we have great joy and where we are rejoicing in the Lord
ഈ സ്വസ്ഥത നാം അനുഭവിക്കണമെങ്കിൽ ഒരു കീഴടങ്ങൽ ആവശ്യമാണ്
So if we have to experience this rush there should be a submissiveness
എന്തിനു കീഴടങ്ങണം
To what we should be submissive
ഞാൻ ഓർപ്പിച്ച പോലെ ദൈവവചനത്തിന് ഒന്നാമതായിട്ട് കീഴടങ്ങണം
First of all we should be submissive to the word of God
അതുമാത്രമല്ല ദൈനംദിന ജീവിത ജീവിതത്തിൽ കർത്താവിന് നമ്പരിപൂർണമായിട്ട്
കീഴടങ്ങണം. And not only that, in our day to day life we should be submissive to the Lord.
അപ്പോൾ ഈ സ്വസ്ഥത നമ്മുടെ സ്വന്തമായി തീരും.
And then this rest would be appropriate.
ഇതാണ് നാം ചെയ്യേണ്ടുന്ന ഏറ്റവും വലിയ കാര്യം.
This is what we should do, that is very important.
നമ്മുടെ അവിശ്വാസം കടന്നു കൂടി കഴിഞ്ഞാൽ ഈ സ്വസ്ഥത നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല.
If there is unbelief in us, this we could not experience this rest.
ദൈവവചനത്തെ നാം അവിശ്വസിച്ചാൽ നമുക്ക് ഈ സ്വസ്ഥത അനുഭവിക്കാൻ കഴിയില്ല.
If you do not believe the word of God, we cannot experience this rest.
അതുകൊണ്ട് അവിശ്വാസം നമ്മളിൽ ഉണ്ടാകാതെ നാം ഭയപ്പെടണം.
Therefore we should fear that we should not have unbelief.
നാം ദൈവസന്നിധിയിൽ വളരെ സ്വാതന്ത്ര്യരായി ദൈവത്തോട് അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി സ്വാതന്ത്ര്യത്തോടു കൂടി അടുത്തിരണമെന്ന് നമ്മുടെ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു.
But the Lord decided that being freed from everything, that we should come towards the Lord with all joy and with reverence.
വരുന്ന ദിവസങ്ങളിൽ ഈ സ്വസ്ഥത ഉയർന്ന അളവിൽ അനുഭവിച്ചുകൊണ്ട് ഈ ലോകത്തിൽ വിജയകരമായ ക്രിസ്ത്യൻ ജീവിതം നയിക്കുവാൻ വിലയുള്ള ദൈവം നമ്മെ സഹായിക്കട്ടെ.
So may the Lord help us so that we might be experience this rest and have a victorious Christian life.
മൂന്നാമതായിട്ട് നാം അനുഭവിക്കുന്ന നിത്യമായ സ്വസ്ഥതയാണ്.
Thirdly, we find the what we are experiencing is the eternal rest.
ഇതാണ് 44-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ നാം വായിച്ചത്.
This is what we read in chapter 4 verse 9.
ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു.
Therefore, there remains a rest for the people of God.
ഭാവിയിൽ എല്ലാ വിശുദ്ധന്മാരും അനുഭവിക്കാൻ പോകുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്വസ്ഥതയാണിത്.
This is a future rest which we all the children of God are going to experience.
ഇവിടെ ഈ ശബത്ത് അനുഭവം എന്ന് പറഞ്ഞിരിക്കുന്ന ഈ പദം ഗ്രീക്കിൽ സബ്ബസ്തിമോസ് എന്ന് പറഞ്ഞിട്ടുള്ള പദമാണ്. അത് ഒരു ശബത്ത് അനുഭവം അല്ലെങ്കിൽ ശബത്തിന്റെ ഒരു ദിവസം ആചരിക്കുന്നതിന് തുല്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്.
Here the word rest or the Sabbath that is mentioned is from the Greek word sabbastimos, which infers that it is like an experiencing a day of Sabbath.
കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം സ്വർഗത്തിൽ ദൈവത്തോടു കൂടെ എന്നേക്കും വസിക്കുമ്പോൾ നാം അനുഭവിക്കുവാൻ പോകുന്ന ആ നിത്യമായ സ്വസ്ഥതയാണ് ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത്.
The blood-bought children of God, when we are together with the Lord in heaven, this is the rest that we are going to experience.
രക്ഷയോടുള്ള ബന്ധത്തിലുള്ള സ്വസ്ഥതയ്ക്കും നിത്യമായ സ്വസ്ഥതയ്ക്കും നാം ഇനി ഒരു ചെറുവിരൽ പോലും അനക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല.
For the salvation rest and for the eternal rest, we need not do even a minute thing.
നമ്മുടെ കർത്താവ് അത് മുഴുവൻ പൂർത്തീകരിച്ച് നമ്മെ എന്നേക്കുമായിട്ട് വീണ്ടെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്.
Because the Lord has completed the complete work for that and he has redeemed us for eternally.
നമ്മുടെ രക്ഷ ആ നിലയിൽ പൂർണ്ണമായിരിക്കുകയാണ്.
And our salvation is complete in that aspect.
എന്നാൽ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയത്തോടു കൂടി അരിഷ്ടന്മാരായി ജീവിക്കുവാൻ ഇടവരാതെ ഈ ലോകത്തിൽ കർത്താവിന്റെ വചനത്തിനും കർത്താവിനും കീഴടങ്ങി അനുഗ്രഹിക്കപ്പെട്ട സ്വാതന്ത്ര്യത്തോടും സ്വസ്ഥതയോടും കൂടി ജീവിക്കുവാനായിട്ട് ഇടയാകണമെങ്കിൽ ദൈവവചനത്തിൽ നാം കീഴടങ്ങിയിരിക്കുന്നു.
So while we live in this world, let us not live like wretched people being fearful, but rather be knowing the rest that we enjoy in our Christian life and being submissive to the word of God and to the Lord.
അതെ, എന്തുകൊണ്ട് നമുക്ക് ഈ ശബ്ദാചരണം ബാധകമല്ല എന്നുള്ളത് നമുക്ക് നോക്കാം.
Why is it this observance of the Sabbath is not applicable to us?
ഇതിനോടുള്ള ബന്ധത്തിൽ ഏകദേശം 9 വാദങ്ങൾ 9 പോയിന്റ്സ് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
Based on the scripture there are 9 points which I have referred to.
ശബത്തുകാർ പറയുന്ന പോലെ ദൈവം ആരംഭത്തിൽ തുടങ്ങി വെച്ച ഈ ശബത്ത് ആചരണം മാനവരാശിക്ക് മുഴുവനും ബാധകമാണെന്നാണ്.
The Seventh-day Adventists say that this Sabbath which has been mentioned in the law is relevant throughout.
എന്നാൽ നാം ആദ്യമേ ഓർത്തതുപോലെ നമുക്ക് ഈ ന്യായപ്രമാണം നൽകുന്നതിന് മുമ്പുള്ള 2500 വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ ഒരു വ്യക്തി പോലും ശബത്ത് ആചരിച്ചതായിട്ട് കാണുവാൻ കഴിയുന്നില്ല.
But when we study the Old Testament, we find that before the law was given to Moses, for the previous 2500 years, none of them observed the Sabbath.
അതുകൊണ്ട് ഈ ശബത്ത് ആചരണം എന്നേക്കും എല്ലാവർക്കും ഉള്ളൊരു നിയമമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല.
Therefore, we cannot say that the observance of the Sabbath is there throughout for all generations.
രണ്ടാമതായിട്ട് നെഹെമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ 4-ാം വാക്യം ഒന്ന് എടുത്താട്ടെ.
Shall we turn to the book of Nehemiah chapter 9 verse 4?
അവിടെ നാം വായിക്കുന്നത് സീനായിൽ വെച്ചാണ് ദൈവം അവരെ ശബത്ത് അറിയിച്ചത് എന്ന് നാം അവിടെ വായിക്കുന്നു.
There we read that this Sabbath was informed to them in the Mount of Sinai.
നെഹെമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായത്തിലെ 4-ാം വാക്യം.
Nehemiah chapter 9 verse 4.
ഒൻപതാം അധ്യായത്തിന്റെ 4-ാം വാക്യം. അല്ല, സോറി, 14-ാം വാക്യമാണ്. നിന്റെ വിശുദ്ധ ശബത്ത് നീ അവരെ അറിയിച്ചു, നിന്റെ ദാസനായ മോശ മുഖാന്തരം അവർക്ക് കൽപ്പനകളും ചട്ടങ്ങളും ന്യായപ്രമാണവും കൽപ്പിച്ചു കൊടുത്തു എന്നാണ് നാം അവിടെ വായിക്കുന്നത്.
Chapter 9 verse 14, you made known to them your holy Sabbath and commanded them precepts, statutes and laws by the hand of Moses your servant.
ആട്ടെ ഇത് നേരത്തെയുള്ള ഒരു കൽപ്പനയായിരുന്നെങ്കിൽ സീനായിൽ വെച്ച് ഇസ്രായേൽ മക്കളെ ഇത് അറിയിക്കേണ്ട ആവശ്യമില്ലായിരുന്നു.
If this was a commandment which was there before that, then in Mount Sinai it need not be given to them.
ഇതിൽ പുതുതായിട്ടൊന്നും ഇല്ല, ഇത് നേരത്തെ ഉള്ളതായിരുന്നെങ്കിൽ അവരെ പുതുതായിട്ട് അറിയിക്കേണ്ട ആവശ്യമില്ലായിരുന്നു.
If there was nothing new in it, it should not have been revealed to them again.
ഇതൊരു കൽപ്പനയായിട്ട് സീനായി മലയിൽ വെച്ച് കൊടുത്തതുകൊണ്ടാണ് അവരെ ആദ്യമായിട്ട് അത് അറിയിച്ചത്.
Because it was given as a commandment to them in Mount Sinai, it was mentioned.
അത് മാത്രമല്ല, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം ഓർത്തതുപോലെ ആവർത്തന പുസ്തകം അഞ്ചാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, ഈ കൽപ്പന നൽകിയത് അന്ന് ജീവിച്ചിരുന്ന തലമുറയ്ക്കാണ്, പിതാക്കന്മാർക്കല്ല എന്ന് അവിടെ മോശ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്.
Previously we had said this, that Deuteronomy chapter 5 we see that it was given to the children of Israel who lived during those times.
ഇത് ഇസ്രായേൽ മക്കൾക്ക് മാത്രമായി നൽകിയിരുന്നതുകൊണ്ട് നമുക്ക് ആചരിക്കേണ്ട ആവശ്യമില്ല.
It is given only to the children of Israel, therefore we did not observe it.
നാലാമതായിട്ട് ഇത് യഹോവയായ ദൈവവും ഇസ്രായേൽ മക്കളും തമ്മിലുള്ള ഉടമ്പടിയുടെ പ്രത്യേക അടയാളമായിരുന്നു.
And fourthly we find that this was a sign of a covenant between the children of Israel and God.
ഇതാണ് എസ്കേലിന്റെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 10-ഉം 12-ഉം വാക്യങ്ങളിൽ നാം വായിച്ചത്.
This is what we read in book of Ezekiel chapter 20 verses 10-12.
ഇത് ബാക്കിയുള്ളവർക്കും ബാധകമായിരുന്നെങ്കിൽ ഇസ്രായേൽ മക്കൾക്കും ദൈവത്തിനും മധ്യത്തിൽ ഇതൊരു അടയാളമായിട്ട് ഇരിക്കുകയില്ലായിരുന്നു.
If it was relevant to others, it would not have been a sign between the Lord and the children of Israel.
പൊതുവായിട്ടുള്ള ഒരു കാര്യം അടയാളമായിട്ട് കൊടുക്കാൻ കഴിയില്ലെന്ന് നമുക്കറിയാമല്ലോ.
We know that anything in general could not be given as a sign to certain people.
ഇത് അവർക്ക് മാത്രമായി കൊടുത്തതുകൊണ്ടാണ് ഇത് അവർക്കും ദൈവത്തിനും മധ്യത്തിൽ ഒരു അടയാളമായിട്ടിരുന്നത്.
It was given only to particularly to them, that's why it was a sign to them.
അഞ്ചാമതായിട്ട് ആദിമ സഭ ശബത്ത് ആചരിച്ചതായിട്ട് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല.
And fifthly we find that the early church we do not find any reference of it that they observed this Sabbath.
ഈ കൂട്ടർ പറയുന്നത് അപ്പോസ്തലന്മാർ ശബത്തിൽ ദേവാലയത്തിൽ പോയി അവർ ശബത്ത് ആചരിച്ചു എന്നാണ് പറയുന്നത്.
These people say that the apostles, they went to the synagogues and they kept the Sabbath.
എന്തിനാണ് അവർ ശബത്തിൽ പള്ളിയിൽ പോയത്?
Why did they go to the synagogues on the Sabbath?
അന്നാണ് ഏറ്റവും കൂടുതൽ യഹൂദന്മാർ കൂടി വരുന്ന ഒരു ദിവസം.
That was the day when the Jews used to gather together in great number.
അവർ അവിടെ കൂടി പോയത് അവിടെ ചെന്നത് അവിടെ കൂടി വരുന്നവരോട് സുവിശേഷം അറിയിക്കാൻ വേണ്ടിയാണ്.
They had gone to the synagogue to share the gospel to the people gathered over there.
നമുക്ക് ഒന്നിന്റെ വേദഭാഗങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ വായിക്കേണ്ടതായിട്ടുണ്ട്.
Let us see certain portion in relation to that.
അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിന്റെ
Acts chapter 13
13 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവർ നമുക്ക് അത് അവിടെ കാണുവാനായിട്ട് സാധിക്കും.
Reading from verse 13 we can find this.
അവിടെ നാം വായിക്കുന്നത് അവരോ പെർഗയിൽ നിന്ന് പുറപ്പെട്ട് പിസിദ ദേശത്തിലെ അന്ത്യോക്യയിലെത്തി ശബത്ത് നാളിൽ പള്ളിയിൽ ചെന്നിരുന്നു.
Now when Paul and his party set sail from Paphos and they came to Perga in Pamphylia and John departing from there returned to Jerusalem and they went into the synagogue.
Okay, 15-ാം വാക്യം. ന്യായപ്രമാണവും പ്രവാചകങ്ങളും വായിച്ചു തീർന്നപ്പോൾ പള്ളിപ്രമാണികൾ അവരുടെ അടുക്കൽ ആളയച്ച് സഹോദരന്മാരെ, നിങ്ങൾക്ക് ജനത്തോടെ പ്രബോധനം വല്ലതും ഉണ്ടെങ്കിൽ പറവീൻ എന്ന് പറഞ്ഞു.
And after the reading of the law and the prophets, the rulers of the synagogue sent to them saying, Men and brethren, if you have any word of exhortation for the people, say on.
ഈ വാക്യം മുഴുവൻ ഈ അധ്യായം മുഴുവൻ വായിക്കേണ്ടതാണ്. എന്നാൽ 39-ാം വാക്യത്തിലേക്ക് വന്നാട്ടെ.
This chapter is to be read fully, but let us come to verse 39.
മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ നീതീകരിക്കപ്പെടുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊൾവിൻ.
And by him everyone who believes is justified from all things from which you could not be justified by the law of Moses.
ഇത് പറയാൻ വേണ്ടിയാണ് അവർ പള്ളിയിൽ പോയത്.
They went to the synagogues to say this.
അല്ലയോ യഹൂദന്മാരെ, ന്യായപ്രമാണത്തിൽ നിങ്ങളെ സ്വതന്ത്രരാക്കാൻ കഴിയയില്ലായിരുന്നു.
They were saying, Jews, the law could not deliver you.
എന്നാൽ നസറായനായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ച മുഖാന്തരം ന്യായപ്രമാണത്തിന്റെ സകല പ്രവൃത്തിയിൽ നിന്നും ന്യായപ്രമാണത്തിന്റെ സകല ശാപത്തിൽ നിന്നും നിങ്ങൾ എന്നേക്കും സ്വതന്ത്രരായിരിക്കുന്നു എന്നുള്ള വസ്തുത നിങ്ങൾ അറിയണം. അത് പറയാനായിട്ടാണ് അവർ പള്ളിയിൽ പോയത്.
They went to the synagogue to say that the Lord Jesus Christ died on the cross to deliver you from the works of the law and from the demands of the law.
17-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നാട്ടെ. പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായം.
Coming to Acts chapter 17.
അവിടെ 2-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു.
Verse 2 we read like this.
ഒന്നും രണ്ടും വായിക്കാം. അവർ അംഫിപൊലിസിലും അപ്പല്ലോനിയയിലും കൂടി കടന്ന് തെസലോനിക്കയിലെത്തി. അവിടെ യഹൂദന്മാരുടെ പള്ളിയുണ്ടായിരുന്നു. പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്ന് 3 ശബത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു, ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടത് എന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ യേശുവിനെ ക്രിസ്തു എന്ന് തെളിയിച്ച് വിവരിച്ചുകൊണ്ടിരുന്നു.
Here Apostle Paul is preaching on the Sabbath. He reasoned with them from the scriptures, explaining and demonstrating that the Christ had to suffer and rise again from the dead.
ഈ വായിച്ച വേദഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ തന്നെ പറഞ്ഞാട്ടെ ഈ അപ്പോസ്തലന്മാർ എന്തിനാണ് പള്ളിയിൽ പോയത്?
Based on the scripture, why did the apostles go to the synagogues?
ശബത്ത് ആചരിക്കാൻ വേണ്ടിയാണോ പോയത്?
Did they go to observe the Sabbath?
ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ വേണ്ടിയാണോ പോയത്?
Did they went to do the works of the law?
അവരുടെ ജീവിതത്തിന് വ്യതിയാനം വരുത്തിയ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് സാക്ഷീകരിക്കുവാനായിട്ടാണ് അവർ പോയത്.
They went to testify about the Lord Jesus Christ who changed their lives.
അന്നായിരുന്നു ഏറ്റവും കൂടുതൽ യഹൂദന്മാർ കൂടി വരുന്നത്.
That was the day when the Jews could come in large numbers.
സുവിശേഷം വ്യക്തമായി പറയുവാൻ പറ്റുന്ന നല്ലൊരു അവസരമായിരുന്നു.
That was a great opportunity to share the gospel.
അതുകൊണ്ട് ആദിമസഭ ശബത്താചരണം നടത്തി അല്ലെങ്കിൽ അവർ ശബത്ത് അനുസരിച്ചു എന്നുള്ളത് അല്ലെങ്കിൽ ആചരിച്ചു എന്നുള്ളത് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുകയില്ല. ഇത് വചനവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്.
Therefore we can conclude by saying that the early church did not observe the Sabbath.
ഇതിനെ വേറൊരു ന്യായം ഈ ശബത്തുകാർ പറയുന്നത്.
Another argument with the Seventh-day Adventists saying
ഇത് നിത്യനിയമമായിട്ട് കൊടുത്തതാണ് അതുകൊണ്ട് എല്ലാ കാലത്തും ഇത് ആപ്ലിക്കബിൾ ആണെന്നുള്ളതാണ്.
It was given as an eternal law, therefore it is applicable to all generations.
ഉറപ്പാട് പുസ്തകം 16 അധ്യായത്തിന്റെ 31 വാക്യമാണ് അവർ അതിനായിട്ട് പറയാറുള്ളത്.
They quote Acts chapter 16, so Exodus chapter 16,
31 വാക്യം,
verse 31.
I'm sorry. 16 പുറപ്പെടുന്ന ദിവസം 31 അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ. സോറി. ഇതൊരു നിത്യ നിയമമായിട്ട് നൽകിയിരിക്കുന്നതുകൊണ്ട് ഇതിന് മാറ്റം വന്നുകൂടാ എന്നാണ് പറയുന്നത്.
Here they say that this was a perpetual covenant, therefore that it's, or an eternal covenant, therefore there should be no change in it.
അങ്ങനെയാണെങ്കിൽ നിത്യമായിട്ട് നൽകി കൊടുത്ത മറ്റു പലതും ഉണ്ടായിരുന്നു.
In that case there were many things that was given as an eternal thing.
ഉൽപ്പത്തി പുസ്തകം 17 അധ്യായത്തിലേക്ക് കടന്നു വന്നാട്ടെ.
Coming to Genesis chapter 17.
അവിടെ കനാൻ ദേശം നിത്യാവകാശമായി ശാശ്വത അവകാശമായിട്ട് അവർക്ക് നൽകി എന്ന് നാം വായിക്കുന്നുണ്ട്.
There we find that the land of Canaan was given as an eternal heritage.
ഉൽപ്പത്തി പുസ്തകം 17 അധ്യായത്തിന്റെ 8 വാക്യത്തിൽ നാം വായിക്കുന്നു, ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്യുന്ന ദേശമായ കനാൻ ദേശമൊക്കെയും ശാശ്വതാവകാശമായി തരും, ഞാൻ അവർക്ക് ദൈവമായിരിക്കും.
Also I give to you and your descendants after you the land in which you are a stranger, all the land of Canaan, as an everlasting possession, and I will be their God.
அது மட்டுமல்ல பரிச்சேதனை அவருக்கு நித்தியமாயிட்ட നൽകിയിരുന്നു.
Another thing that was given as an eternal thing was the circumcision.
17 அத்தியாயத்தில் തന്നെ 13 വാക്യം നമുക്ക് വായിക്കാം.
Chapter 17 verse 13.
നിന്റെ വീട്ടിൽ ജനിച്ച ദാസനും നീ വില കൊടുത്തു വാങ്ങിയവനും പരിച്ഛേദന ഏറ്റേ കഴിയൂ. എൻ്റെ നിയമം നിങ്ങളുടെ ദേഹത്തിൽ നിത്യ നിയമമായിരിക്കണം.
He who is born in your house and he who is bought with your money must be circumcised, and my covenant shall be in your flesh for an everlasting covenant.
അതെ, ഇനി പുറപ്പാട് പുസ്തകം 12 അധ്യായത്തിലേക്ക് വന്നാട്ടെ.
Coming to Exodus chapter 12.
അതിന്റെ 24 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു.
Verse 24 we read like this.
ഈ കാര്യം നീയും പുത്രന്മാരും ഒരു നിത്യ നിയമമായി ആചരിക്കണം.
And you shall observe this thing as an ordinance for you and for your sons forever.
ഇതിന്റെ മുകളിലുള്ള വാക്യങ്ങൾ വായിച്ചാൽ അത് പെസഹയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും.
The preceding verses mentions about the Passover.
ഇനി പുറപ്പാട് പുസ്തകം 25 അധ്യായത്തിലേക്ക് കടന്നു വന്നാട്ടെ.
Also coming to Exodus chapter 25.
അവിടെ നാം വായിക്കുന്നത്,
there we read,
മേശമേൽ നിത്യം കാഴ്ചയപ്പം എന്റെ മുമ്പാകെ വെക്കണം.
Verse 30 we read, and you shall set showbread on the table before me always.
അപ്പോൾ ഈ വായിച്ച വേദഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ,
so based on the scriptures that we have read,
കനാൻ ദേശം ഒരു നിത്യ നിയമമായിരുന്നു,
Canaan was an eternal covenant,
പരിശേദന ഒരു നിത്യ നിയമമായിരുന്നു,
circumcision was an eternal law,
പെസഹ ഒരു നിത്യ നിയമമായിരുന്നു,
Passover was an eternal law,
കാഴ്ചയപ്പം ഒരു നിത്യ നിയമമായിരുന്നു,
the showbread was an eternal law.
അത് മാത്രമല്ല, നാം പഴയ നിയമം പരിശോധിക്കുമ്പോൾ പല കാര്യങ്ങളും നിരന്തരമായിട്ട് ചെയ്യണമെന്ന് ദൈവം അവരോട് ആവശ്യപ്പെട്ടു.
And not only that, when we study the Old Testament we find many things that were an eternal law for them.
അങ്ങനെയാണെങ്കിൽ ഇന്ന് നാം പരിശോധന കേൾക്കണമല്ലോ.
In that case that we should be circumcised today.
അങ്ങനെയാണെങ്കിൽ നാം പെസഹ ആചരിക്കണമല്ലോ.
In that case we should observe the Passover.
കാഴ്ചയപ്പമെന്തിയെ?
Where is the showbread?
എന്റെ പ്രിയപ്പെട്ടവരെ, ഈ നിത്യം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം നാം ശരിയായിട്ട് മനസ്സിലാക്കണം.
Dearly beloved, we should understand the meaning of the eternal that is referred over here.
നിത്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു പ്രത്യേക കാലയളവിൽ നിരന്തരമായി മുടക്കം കൂടാതെ ചെയ്യണം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം.
Here the word eternal means a certain thing which has to be observed in a certain time continuously.
അവരെ സംബന്ധിച്ചിടത്തോളം ആ കാലയളവിൽ അവർ നിരന്തരമായി മുടക്കം കൂടാതെ ചെയ്യണം എന്നുള്ളതാണ് ഈ നിത്യം എന്നുള്ള വാക്കുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്.
As far as they are concerned, they have to observe it continually during their time.
അതുകൊണ്ട് ഇന്ന് ഇത് ബാധകമാണെന്ന് പറയുന്നതിന് യാതൊരു അടിസ്ഥാനവുമില്ല.
Therefore there is no basis to say that today also it is applicable.
പുറപ്പെടുവിച്ച 35ാം അധ്യായത്തിന്റെ 35ാം അധ്യായത്തിന്റെ 3ാം വാക്യത്തിലേക്ക് വന്നാട്ടെ.
Coming to Acts 35 verse 3.
അവിടെ നാം വായിക്കുന്ന ശബത്ത് നാളിൽ നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ എങ്ങും തീ കത്തിക്കരുത്.
Exodus 35 verse 3, there before you should not light any fire during the Sabbath.
അങ്ങനെയെങ്കിൽ ഇന്ന് നാം ശബത്ത് ആചരിക്കുകയാണെങ്കിൽ തീ കത്തിക്കാൻ പാടില്ല.
If you are in that case today, if you are observing Sabbath, we should not light fire.
എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ശബത്ത് ആചരണം ഇസ്രായേൽ മക്കൾക്ക് മാത്രം നൽകിയതായിരുന്നു.
Dearly beloved, the observance of Sabbath was given only to the children of Israel. Not only that, there are three more points.
നാം നേരത്തെ വായിച്ച ഒരു ഭാഗത്തിൽ നാം വായിക്കുന്നുണ്ടായി ശബത്തുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് നാം വായിക്കും.
In the previous portions, we have read that there are Sabbaths.
അപ്പൊ പല ശബത്തുകൾ ഉണ്ടായിരുന്നു.
There are many Sabbaths.
ഏതൊക്കെയായിരുന്നു ആ ശബത്തുകൾ?
What were these Sabbaths?
ആഴ്ചയിൽ അവർ ആചരിക്കേണ്ട ശബത്ത് ഉണ്ടായിരുന്നു.
There was a weekly Sabbath which they had.
ഏഴാം മാസത്തിൽ അവർ ആചരിക്കേണ്ട ശബത്ത് ഉണ്ടായിരുന്നു.
On the seventh month, they have to have an Sabbath.
ഏഴാം വർഷത്തിൽ അവർക്ക് ശബത്ത് ആയിരിക്കണമായിരുന്നു.
On the seventh year, it should be a Sabbath.
അൻപതാം വർഷം അവർക്ക്
On the 50th year it should be a Sabbath.
അത് മാത്രമല്ല ഇസ്രായേൽ മക്കളുടെ എല്ലാ പ്രധാനപ്പെട്ട അഞ്ച് പെരുന്നാളുകളോടും ചേർന്ന് ശബത്ത് ആചരിക്കണമെന്ന് അവർ പറഞ്ഞിരുന്നു.
Not only that, all the five feasts they are observing, there should be a Sabbath.
അങ്ങനെയാണെങ്കിൽ ഒരു ഭക്തനായ ഒരു യഹൂദൻ ഈ ഒരു 50 വർഷം കൊണ്ട് 5830 ശബത്തുകൾ ആചരിക്കണമെന്നുള്ളത്.
So in that case, a godly Jew will observe 5830 Sabbaths in his 50 years of
ഇന്ന് ഈ പറയുന്ന ശബത്തുകാരുടെ കണക്കനുസരിച്ചാണെങ്കിൽ അവർ 2600 ശബത്തെ ആചരിക്കത്തുള്ളൂ ഈ 50 വർഷം കൊണ്ട്.
If you calculate today, this Seventh-day Adventist, today they will observe only 2600 Sabbaths.
അപ്പോൾ തന്നെ അവിടെ ഒരു വ്യത്യാസം നമുക്ക് കാണാനായിട്ട് കഴിയും.
So we can find a difference over there.
3230 ശബത്തുകൾ അവർ ലംഘിക്കുകയാണ്.
In that case, they are transgressing 3230 Sabbaths.
അപ്പൊ ഇതെങ്ങനെയാ ഒക്കുന്നത്?
സോ ഹൗ ഇസ് ഇറ്റ് പോസിബിൾ?
എങ്ങനെയാണ് നമുക്ക് ഈ ശബത്ത് ആചരിക്കണമെന്ന് പറയാൻ പറ്റുന്നത്?
ഹൗ കൻ വി സേ ദാറ്റ് യു ഷുഡ് ഒബ്സർവ് ദ സാബത്ത്?
അതുകൊണ്ട് ഈ കാരണത്താലും നമുക്ക് ഈ ശബത്ത് ബാധകമല്ല.
സോ ഇൻ ദിസ് റീസൺ ഓൾസോ സാബത്ത് ഇസ് നോട്ട് ആപ്ലിക്കബിൾ ഫോർ.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എട്ടാമത്തെ വാദം എന്ന് പറയുന്നത് 10 കൽപ്പനയിൽ 9 കൽപ്പനയും നാം ആചരിക്കേണ്ടതിനായിട്ട് ഉന്നതമായ നിലയിൽ പുതിയ നിയമത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇത് മാത്രം പറഞ്ഞിട്ടില്ല.
And as we had said earlier also that out of the 10 commandments 9 commandments also is being given to us in a dignified way in the New Testament, but this fourth commandment is not mentioned in the New Testament.
ഒരു പ്രാവശ്യം മാത്രമേ ഇതിനെക്കുറിച്ച് പറയുന്നുള്ളൂ, അതും ഒരു നിഴലായിട്ട് കൊലോസ്യ ലേഖനത്തിൽ.
Only once it is mentioned as a shadow in the epistle to Colossians.
ഒൻപതാമതായിട്ട് Jerusalem Council ഇതിനെ കുറിച്ച് പറയുന്നില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട്
കഴിയും. Ninthly, we find that in the Jerusalem Council it is not mentioned.
പ്രവൃത്തികൾ പുസ്തകം 15ാം അധ്യായത്തിലേക്ക് വന്നാട്ടെ.
Coming to Acts chapter 15,
28 29 വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ.
Verse 28 and 29.
അപ്പോ അവിടെ പറയുന്നത് നിങ്ങൾ വിഗ്രഹാർപ്പിതം രക്തം ശ്വാസമുട്ടിച്ചത്തത് പരസംഗം എന്നിവ വർജിക്കുന്നത് ആവശ്യമെന്നല്ലാതെ അധികമായിട്ടുള്ള ഒരു ഭാരവും ജാതികളിൽ നിന്ന് വന്നിട്ടുള്ള വിശ്വാസികളുടെ മേൽ അടിച്ചേൽപ്പിക്കരുത് എന്ന് അപ്പോസ്തലന്മാർ അവിടെ പറയുകയാണ്.
From things strangled and from sexual immorality.
ഈ ശബത്ത് ആചരണം ഒരു കൽപ്പനയായിരുന്നെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തീർച്ചയായിട്ടും ഇവിടെ രേഖപ്പെടുത്തിയേനെ.
If the Sabbath observance was a commandment, then the Holy Spirit would have mentioned it there.
ഇവിടത്തെ വിഷയം എന്ന് പറയുന്നത് യഹൂദയിൽ നിന്ന് വന്ന ചിലർ ജാതികളിൽ നിന്ന് കർത്താവിനെ അറിഞ്ഞവർ പരിച്ഛേദന ഏൽക്കണം എന്ന് വാദിച്ചു. അതിനെക്കുറിച്ച് ഒരു തീർപ്പ് കൽപ്പിക്കുവാനായിട്ടാണ് യെരുശലേമിൽ വന്നത്.
Here we find certain people came to Jerusalem arguing that the Gentiles should observe the circumcision.
അതുകൊണ്ട് ഇവിടെ ശബത്ത് ആചരണം ഒരു കൽപ്പനയായിട്ട് പറഞ്ഞിട്ടില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും.
Therefore we can understand that the observance of Sabbath is not at all mentioned in this place.
അതുകൊണ്ട് ശബത്ത് ആചരണം ഇന്ന് നമുക്ക് ബാധകമല്ല.
Therefore observance of Sabbath is not applicable to us.
ഈ പറഞ്ഞ കാരണത്താൽ ഈ കാര്യം വ്യക്തമാക്കി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്.
I believe that with these reasons it has been made clear.
നമ്മുടെ സമയം വേഗന്ന് കഴിഞ്ഞു പോകുന്നു. എനിക്ക് ഇനി ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ പ്രധാനപ്പെട്ടതായിട്ട് പറയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വേഗന്ന് മുമ്പോട്ട് പോകാം.
There are a few more things, that's why I would like to go in a hurry.
എന്തുകൊണ്ടാണ് നാം ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളിൽ കൂടി വരുന്നത്?
Why do we gather on the first day of the week?
ഇത് സൂര്യദേവനെ ആചരിച്ചിരുന്ന ഒരു കൂട്ടം ആൾക്കാർ അല്ലെങ്കിൽ കത്തോലിക്ക സഭയിൽ നിന്നും മാർട്ടിൻ ലൂതർ വഴി നമ്മളിലേക്ക് വന്ന ഒരു ആചാരമാണോ ഇത്?
Is it a law or a rule which has come by the sun god or because of the teachings of the Martin Luther?
അതോ കോൺസ്റ്റന്റൈൻ ആണോ ഈ ശനിയാഴ്ച ആരാധനയെ ഞായറാഴ്ച ആരാധനയാക്കി മാറ്റിയത്?
Or is it Constantine who has turned the Saturday worship to Sunday worship?
ഇത് ശരിയല്ല എന്ന് ദൈവത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് കഴിയും.
We can prove it that this is wrong based on the scriptures.
നമുക്കറിയാം ഏഴാം ദിവസത്തെ സംബന്ധിച്ചിടത്തോളം അത് പഴയ സൃഷ്ടിയോടുള്ള ബന്ധത്തിലായിരുന്നു.
We find that the seventh day is in relation to the old creation.
എന്നാൽ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസം എന്ന് പറയുന്ന പുതിയ സൃഷ്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
But the first day of the week is something which is important in relation to the new creation.
നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ഉയർത്തെഴുന്നേറ്റ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസമാണ്.
Our Lord Jesus Christ was risen on the first day.
ഞാൻ ഇതിനോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം പറയട്ടെ.
In relation to this, shall I tell you one thing?
ആദ്യകാലങ്ങളിൽ ഈ സൺഡേ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ അങ്ങനെ ഒരു റെക്കണിംഗ് ഇല്ലായിരുന്നു.
In the early days there was no reckoning of Sunday, Monday, Tuesday, Wednesday.
ആദ്യകാലങ്ങളിൽ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ, രണ്ടാം നാൾ, മൂന്നാം നാൾ അങ്ങനെ ആയിരുന്നു കണക്കാക്കിയിരുന്നത്.
During the earlier days it was the first day, second day, third day, that way.
എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിയാമോ?
Based on what?
ശബത്ത് കഴിഞ്ഞിട്ടുള്ള ദിവസമാണ് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസം.
After the Sabbath day is the first day.
അത് കഴിഞ്ഞിട്ടുള്ള ദിവസം രണ്ടാം ദിവസം.
The next day is the second day.
അതാണ് പിൽക്കാലത്ത് സൺഡേ മൺഡേ എന്നുള്ള പേരിൽ അറിയപ്പെട്ടത്.
And that is being called as Sunday Monday in the later days.
അതുകൊണ്ട് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസം നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് കർത്താവിൽ വിശ്വസിച്ചവർ പുതിയ സൃഷ്ടികളായി തീർന്നതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്.
Because our Lord Jesus Christ was risen on a Sunday, the first day of the week, and we being the new creation, for us it is very important to be the first day.
കർത്താവ് അത് മാത്രമല്ല രണ്ടാമതായിട്ട് കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസം തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു.
And secondly we find that after the Lord Jesus Christ has risen, he appeared to the disciples on the first day of the week.
മർക്കോസിന്റെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും യോഹന്നാന്റെ സുവിശേഷത്തിലും ഈ കാര്യം നമുക്ക് വായിക്കാൻ കഴിയും.
We can read this in the Gospel of Mark, Luke and John.
മൂന്നാമതായിട്ട് പരിശുദ്ധാത്മാവിനെ നൽകിയത് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസമായിരുന്നു.
And thirdly we can find that the Holy Spirit descended to the church on the first day of the week.
അത് പെന്തക്കോസ്ത് നാളിലാണ്.
That was on the day of Pentecost.
ശബത്തിന് ശേഷമാണ് പെന്തക്കോസ്ത് വരുന്നതെന്ന് നമുക്ക് ലേവ്യാപുസ്തകം 23 അധ്യായത്തിന്റെ 15-16 വാക്യങ്ങൾ വായിക്കുവാൻ കഴിയും.
In Leviticus chapter 23 verses 15 and 16 we find that the Sabbath, the Pentecost comes the day after the Sabbath.
അല്ലെങ്കിൽ വേറെ നിലയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സഭയുടെ ജന്മം എടുത്തത് എന്ന് പറയുന്നത് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസമായിരുന്നു.
Or in other words we can say that the birthday of the church is the day of Pentecost or the first day of the week.
നാലാമതായിട്ട് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസമായിരുന്നു ത്രോവാസിലെ ശിഷ്യന്മാർ അപ്പം നുറുക്കുവാനായിട്ട് കൂടി വന്നത്.
And not only that we can find the believers in Troas gathered together for the breaking of bread on the first day of the week.
പ്രവചനം പുസ്തകം 20 അധ്യായത്തിന്റെ 7 വാക്യത്തിൽ നാം അത് വായിക്കുന്നു.
That we read in Acts chapter 20 verse 7.
അത് മാത്രമല്ല ഈ 20 അധ്യായത്തിന്റെ 16 വാക്യത്തിൽ നാം വായിക്കുന്നു പൗലോസിന് എരിശിലേമിൽ എത്തണമെന്ന വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യം ഉണ്ടായിരുന്നിട്ടും താൻ അവിടെ തങ്ങി ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസം അവരോട് ചേർന്ന് അപ്പം നുറുക്കിയ ശേഷമാണ് പോയത് നാം വായിക്കുന്നു.
That we read that Acts, the Paul had a great need to go to Jerusalem, but still he stayed there for a week to observe or to gather together and break bread.
അഞ്ചാമതായിട്ട് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസമായിരുന്നു കൊരിന്തിലെ വിശുദ്ധന്മാർ കൂടി വന്നതും ധർമ്മശേഖരം നടത്തിയതും.
And fifthly we can find that the believers in Corinth gathered together and collected money on the first day of the week.
1 കൊരിന്ത്യ 16 അധ്യായത്തിന്റെ 2 വാക്യത്തിൽ നാം ഇത് വായിക്കുന്നു.
That we find in 1 Corinthians chapter 16 verse 2.
വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഒന്നാം അധ്യായത്തിന്റെ 10 ദിവസം വെളിപ്പാട് പുസ്തകത്തിന്റെ 1 അധ്യായത്തിന്റെ 10 വാക്യത്തിൽ യോഹന്നാൻ ആത്മവിവശനായത് കർത്ത ദിവസത്തിലാണ് നാം വായിക്കുന്നു.
In Revelation chapter 1 verse 10 we find that John was in the spirit on the first day of the week.
ഇവിടെ ഈ കർത്തൃ ദിവസം എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ മൂലഭാഷയിലെ അർത്ഥം കർത്താവിനോട് ബന്ധപ്പെട്ടത് എന്നാണ്.
Here the word Lord's Day is being used because it is in relation to the Lord Jesus Christ.
നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ ഒന്നാം ദിവസം തന്നെയാണ് എന്ന് നമുക്ക് അതിൽ നിന്ന് അർത്ഥമാക്കുവാനായിട്ട് സാധിക്കും.
We can find from this that our Lord Jesus Christ was risen on the first day.
അഞ്ചാമതായിട്ട്
fifthly
ഒന്നാം ദിവസമാണ് ഈ ലോകത്തിൽ ആദ്യമായിട്ട് വെളിച്ചമുണ്ടായ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ.
In relation to creation, the first day the light came into existence in the world.
ഉൽപ്പത്തി പുസ്തകം 1 അധ്യായത്തിൽ നാം അത് വായിക്കുന്നുണ്ട്.
That we read in Genesis chapter 1.
എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയ സൃഷ്ടിയുടെ ഒന്നാം ദിവസം അന്ധകാരത്തിന്റെ സകല ശക്തികളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് അത്ഭുത പ്രകാശം നമുക്ക് നൽകി.
As far as New Testament believers are concerned, on the first day, having come out of the darkness of this world, our Lord Jesus Christ, who is the light, came and gave us light to us.
അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒന്നാം ദിവസമാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ് നാം ഇന്ന് ജീവിക്കുന്നത്.
Therefore, in relation to us, we live because of this first day our Lord Jesus Christ has resurrected.
ആറാമതായിട്ട് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് ഇത് ശനിയാഴ്ച എന്നുള്ളത് ഞായറാഴ്ച ആക്കിയത് എന്ന് പറയുന്നവരുണ്ട്.
Sixthly, there are people who say that it is the Constantine who has made this into the Sunday.
Constantine's charitram aarambikkunnathu AD 306 la.
The history of Constantine begins from AD 306.
Idine 1200 varshangalkku munpu jeevichirunna, adayathu onnam noottandil jeevichirunna palarudeyum saakshyangal valare vyaktamayittu namukku manasil saakshyangalil ninnu namukku vyaktamayittu manasilakkuvan sadikkum. Idu nerthe thottu devarathinte adisthanathil aadhyama sabha thottu onnam naalilana koodi vannirunnathu ennullathu.
From the testimony or from the history that we find about the 200 years preceding to that also, that the early church and the early believers gathered on the first day of the week, that is Sunday.
Ignatius, Barnabas, Justin Martyr, Tertullian, Clement of അലക്സാണ്ട്രിയ ഇങ്ങനെയുള്ളവരുടെ എഴുത്തുകളിൽ നിന്നും ഇവരൊക്കെ കോൺസ്റ്റന്റൈൻ ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നവരാണ്. അവരുടെ എഴുത്തുകളിൽ നിന്നും ആദിമസഭ മുതൽ ആഴ്ചവട്ടത്തിന് ഒന്നാം ദിവസമാണ് കൂടി വന്നിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും.
From the writings of great men like Ignatius and Tertullian and others, we find that they gathered on the first day of the week.
അതുകൊണ്ട് കോൺസ്റ്റന്റൈൻ ആണ് ഇത് മാറ്റിയത് എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണ്.
Therefore, it is baseless to say that Constantine changed this.
അത് മാത്രമല്ല സൂര്യദേവനെ നമസ്കരിക്കുന്നത് കൊണ്ടാണ് സൺഡേയിൽ നാം ആരാധിക്കുന്നത് എന്ന് പറയുന്നതും തെറ്റാണ്.
Not only that, to say that we worship the sun god, that's why we gather on Sunday is also baseless.
നാം സൺഡേയിൽ കൂടി വരുന്ന ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസം കൂടി വരുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റതുകൊണ്ടാണ്.
We gather on the first day of the week, the reason being that our Lord Jesus Christ was risen on that day.
അത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പൂർവന്മാരുടെ ചരിത്രങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പോപ്പിന്റെ സിസ്റ്റം, അതായത് പേപ്പൽ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഇത് തുടങ്ങിയിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും.
From the history of the people that has been referred earlier, we find that this was into existence even before the papal institution.
കാരണം പോപ്പാണ് ഇത് ശനിയാഴ്ച എന്നുള്ളത് ഞായറാഴ്ച ആക്കിയതെന്ന് പറയുന്നവരുണ്ട്.
There are people who says that it is the pope who has turned from Saturday to Sunday.
അതിനൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ആദിമ സഭ മുതൽ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസമാണ് കൂടി വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും.
But from the scripture we can understand that the early church, much before this pope instituted this thing, they gathered on the first day of the week.
ഈ കാരണങ്ങളാൽ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസം നാം എന്തുകൊണ്ടാണ് കൂടി വരുന്നത് എന്നുള്ളത് ശരിയായിട്ട് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
I believe that with this reason you understand that why do we gather on the first day of the week.
നല്ലൊരു കാര്യം ഞാൻ ഇതിനോട് ചേർത്ത് പറയട്ടെ.
But one more thing I would like to add to it.
ആർക്കെങ്കിലും ഒരു പ്രത്യേക ദിവസം ദൈവത്തോടുകൂടെ മാത്രം ചെലവഴിക്കണമെന്ന് ആഗ്രഹിച്ചാൽ അതിനകത്ത് യാതൊരു തെറ്റുമില്ല.
But if anybody would like to spend one day for the Lord on any day, there is nothing wrong in it.
അത് വളരെ നല്ലൊരു കാര്യമാണ്.
That is a good thing.
ദൈവത്തോടുകൂടി ചേർന്നിരിക്കുന്ന വളരെ നല്ല കാര്യമാണ്.
To be with the Lord is a very good thing.
നമ്മുടെ ആത്മീയ ജീവിതത്തിന് നല്ലതാണ്, ദൈവം സന്തോഷിക്കുന്ന ഒരു കാര്യമാണ്.
It is good for our spiritual life and the Lord also rejoices in it.
എന്നാൽ ഒരിക്കലും അതിനെ ശബത്താചരണവുമായിട്ട് ബന്ധിപ്പിക്കുവാൻ പാടില്ല.
But we cannot connect that to the observance of the Sabbath.
അത് മാത്രമല്ല ഇതൊരു ഉപദേശമായിട്ട് പ്രചരിപ്പിക്കുവാനും പാടില്ല.
And not only that, we cannot spread it as a doctrine.
ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യം.
If anybody feels like that, it is a good thing.
റോമാലേഖനം 14-ാം അധ്യായത്തിൽ നാം അതാണ് വായിക്കുന്നത്.
In Romans 14 we read like that.
അതുകൊണ്ട് അങ്ങനെ ആർക്കെങ്കിലും പ്രത്യേകമായിട്ടൊരു താല്പര്യം ദൈവത്തോടു കൂടെ ചേർന്നിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, പക്ഷെങ്കിൽ അതൊരു ഉപദേശമായിട്ട് പ്രചരിപ്പിക്കുവാൻ ദൈവവചനത്തിൽ അടിസ്ഥാനമില്ല.
So if anybody is wishing to do that in that manner, it is good thing, but let us not mix it with the doctrine.
അവസാനമായിട്ട്
finally
വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന മൃഗത്തിന്റെ മുദ്ര ശബത്ത് ആചരിക്കാതിരിക്കുന്നവർക്ക് വേണ്ടി ഉള്ളതാണ് എന്ന് ഈ കൂട്ടർ പഠിപ്പിക്കുന്നു.
And finally I would like to say that the sign on the beast mentioned in the Revelation is in relation to the observance of the Sabbath.
വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് വന്നാട്ടെ.
Coming to Revelation chapter 13.
അവിടെ അതിന്റെ അവസാന വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലങ്കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാറ് മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയും ആക്കുന്നു. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം, ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ, അത് ഒരു മനുഷ്യന്റെ സംഖ്യ അത്രേ, അതിന്റെ സംഖ്യ 666.
He causes all, both small and great, rich and poor, free and slave, to receive a mark on their right hand or on their foreheads, and that no one may buy or sell except one who has the mark or the name of the beast or the number of his name. Here is wisdom. Let him who has understanding calculate the number of the beast, For it is the number of a man, his number is 666.
ഈ കൂട്ടർ പറയുന്നത് ശബത്ത് ആചരിക്കാതിരിക്കുന്നവർക്ക് ലഭിക്കുന്ന മുദ്രയാണ് ഇതെന്നാണ് പറയുന്നത്.
These people say that those who do not observe the Sabbath, they receive this sign.
ചുരുക്കം പറഞ്ഞാൽ നമുക്കൊക്കെ ഈ മുദ്ര കിട്ടുമെന്നാണ് എന്റെ അർത്ഥം.
In short, they say that we all will receive this sign.
അതുപോലെ തന്നെ ഈ ശബത്ത് ആചരിക്കുന്നവരാണ് വെളിപ്പാട് പുസ്തകം ഏഴാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 144,000 പേർ എന്നാണ് അവർ അവകാശപ്പെടുന്നത്.
And they also claim that the 144,000 mentioned in Revelation 7 are these people who observe the Sabbath.
ഈ 144,000 പേർ ഈ ഇസ്രായേൽ മക്കളുടെ ഗോത്രങ്ങളിൽ നിന്നുള്ളവരാണെന്ന് അവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്.
It is clearly mentioned over there this 144,000 are from the tribes of Israel.
അത് എണ്ണി നോക്കിക്കാട്ടെ അവിടെ 10 ഗോത്രങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്.
If you count it, there are 10 tribes which is mentioned over there.
അവിടെ രണ്ടേ രണ്ട് ഗോത്രങ്ങളെ കുറിച്ച് മാത്രമേ പറയാതെയുള്ളൂ.
Only 2 tribes are not mentioned over there.
ഒന്ന് ദാനും രണ്ട് എഫ്രയീമും.
One is the tribe of Dan and the second is the tribe Ephraim.
യോസേഫിനെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് എഫ്രയീം അതിനകത്ത് ഉൾപ്പെടുമെന്ന് നമുക്ക് വിചാരിക്കാം.
Because Joseph is mentioned, Ephraim is included in it.
ദാൻ ഗോത്രത്തിൽ നിന്നാണ് അന്തിക്രിസ്തു വരുന്നതെന്നാണ് ഒരു കൂട്ടർ പറയുന്നത്.
Some people say that the Antichrist comes from the tribe of Dan.
എങ്ങനെയായിക്കൊള്ളട്ടെ ഇവിടെ ഈ 10 ഗോത്രത്തിൽ നിന്നുള്ളവരാണ് ഈ 144,000 പേർ എന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്.
Whatever it may be, the 144,000 will be from the 10 tribes.
ഈ ശബത്തുകാര ശബത്ത് ആചരിക്കുന്നവരാണ് ഈ 144,000 പേർ എന്ന് പറഞ്ഞാൽ അവർ ഏത് ഗോത്രത്തിൽ നിന്നുള്ളവരാണ് നമ്മൾ ചോദിക്കേണ്ടതായിട്ട് വരും.
If they say that those who are observing the Sabbath are this 144,000, then we should ask them from which tribe you belong to.
എന്റെ പ്രിയപ്പെട്ടവരെ 13-ാം അധ്യായത്തിലേക്ക് വന്നാട്ടെ.
Coming back to chapter 13 of
ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഇവിടെ മുദ്ര എന്ന് പറയുന്ന ഒരു സംഖ്യയാണ് അല്ലെങ്കിൽ അത് ഒരു പേരിനോട് ബന്ധപ്പെട്ടതാണ് നാം വായിക്കുന്നത്.
Here we find that the sign is a number which is in relation to a name.
ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ മൃഗം എന്ന് പറയുന്നത് അന്തിക്രിസ്തുവാണ്.
Here the second beast that is mentioned is Antichrist.
ക്രിസ്തുവിനെ ത്യജിച്ച് വിഗ്രഹാരാധികളാക്കി തീർക്കുവാൻ വേണ്ടി അന്തിക്രിസ്തു നടത്തുന്ന വലിയൊരു തന്ത്രമാണിത്.
The Antichrist is plotting a great device to worship him and to deviate from the Lord.
എന്റെ പ്രിയപ്പെട്ടവരെ ഇത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്തെന്നറിയാമോ?
Dearly beloved, there need not be great explanation. The reason being,
ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ സഭ ഈ ഭൂമിയിൽ കാണത്തില്ല.
When these things happen, the church is not there.
നമ്മുടെ കർത്താവ് ആകാശമേഘങ്ങളിൽ വന്ന് നമ്മെ എടുക്കും. നാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. പിന്നീട് നടക്കുന്ന കാര്യങ്ങളാണിത്.
Our Lord will come in the mid-air and will take the church towards himself, and this will happen after that.
അതുകൊണ്ട് നമുക്കിത് ബാധകമല്ല.
Therefore it is not relevant to us.
അന്തിക്രിസ്തുവിന്റെ മുദ്ര ഏൽക്കുവാനായിട്ട് നാം പോകുന്നില്ല.
We are not going to get the sign of the Antichrist.
ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പൊള്ളത്തരമാണെന്ന് നമുക്ക് തെളിയിക്കുവാൻ കഴിയും.
On the basis of the scripture we can say that whatever they argue is baseless.
എന്റെ പ്രിയ ദൈവമേ, ഞാൻ എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുക.
Dearly beloved, I would like to conclude over here.
ദൈവം നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ദൈവവചനത്തിൽ പരിപൂർണമായിട്ട്
Let us believe and trust in the word of God which the Lord has given to us.
അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നമ്മൾ ഉണ്ടാകുവാൻ പാടില്ല.
Let us not have the wicked heart of unbelief.
ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആ കീഴടങ്ങലിന്റെ സ്വസ്ഥത ആമെന്ന് ശരിയായിട്ട് അനുഭവിക്കുന്നുണ്ടോ?
Are we experiencing the rest of submissiveness in our life?
ലോകത്തിൽ കാണുന്ന മറ്റനേക കാര്യങ്ങൾ വായിക്കുകയും ചിന്തിക്കുകയും അത് ധ്യാനിക്കുകയും ചെയ്ത് നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടവരായിട്ടാണോ നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നത്?
Are we giving away the rest by reading the things that the world is giving to us?
എന്നാൽ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു, കർത്താവിന് കീഴടങ്ങി, ദൈവവചനത്തിന് കീഴടങ്ങി അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതം നാം നയിക്കേണ്ടുന്നവരാണ് എന്നുള്ളതാണ്.
But the Lord demands us from us that we might be submissive to the word, submissive to the Lord, and live a Christian, good Christian life.
നാം ക്രിസ്തുവിന് കീഴടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരു പുതിയ അർത്ഥമുണ്ട്.
When we are submissive to the Lord, there is a great different meaning to our life.
നാം രക്ഷിക്കപ്പെട്ടപ്പോൾ നമുക്ക് സ്വസ്ഥത ലഭിച്ചു. നിത്യമായ സ്വസ്ഥതയും ദൈവം നമുക്ക് ഗ്യാരണ്ടി ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ഒന്നും ചെയ്യേണ്ട.
When we are saved, we got a salvation rest and we have got an eternal rest which is guaranteed by the Lord. Therefore we do not have to do anything for it.
എന്നാൽ ഇതിനിടയ്ക്കുള്ള പീരീഡിൽ എനിക്ക് എങ്ങനെയും ജീവിക്കാം എന്ന് ചിന്തിക്കരുത്.
But in the medieval period we did not think that we can live in any way.
നമുക്ക് പാലിക്കുവാനായിട്ട് അനേക നിയമങ്ങൾ അനേക പ്രമാണങ്ങൾ ദൈവം നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുണ്ട്.
There are many laws, many commandments which the Lord has given to us to observe.
കഴിഞ്ഞ മൂന്ന് ക്ലാസുകളായിട്ട് നാം അത് കാണുകയായിരുന്നു.
During the last 3 classes we have been observing.
ന്യായപ്രമാണം ഇസ്രായേൽ മക്കൾക്ക് മാത്രമായി നൽകി കൊടുത്തതായിരുന്നു.
The law has been given particularly to the children of Israel.
ആ 10 കൽപ്പനയിലെ ഒരു കൽപ്പനയായിരുന്നു ഈ ശബത്ത് ആചരണം.
The one of them was the observance of Sabbath.
ഈ ന്യായപ്രമാണം നീങ്ങി പോകുന്നതായിരുന്നു.
And this law was to be passed away.
അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്ഷണ പ്രവർത്തിയിൽ അത് നീങ്ങിപ്പോയിരിക്കുക.
And by the work of act of salvation by the Lord Jesus Christ it has been passed away.
എന്നാൽ നമുക്ക് പാലിക്കുവാനായിട്ട് ഈ 10 കൽപ്പനയിലെ 9 കൽപ്പനയും പുതിയ നിയമത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്.
But for us to observe the 9 commandments from these 10 commandments has been referred in the New Testament.
അത് മാത്രമല്ല ഈ ന്യായപ്രമാണം നൽകുന്നതിനു മുമ്പുണ്ടായിരുന്ന ദൈവത്തിന്റെ ഉന്നതമായ ധാർമ്മിക നിയമം പ്രമാണിച്ച് ജീവിക്കണം എന്നുള്ളത് നാം കഴിഞ്ഞ ക്ലാസ്സിൽ കാണുകയുണ്ടായി.
And also we saw that even before that the moral laws which was prevailing we need to observe.
അതുകൊണ്ട് നിയമമില്ലാത്തവരല്ല നാം എന്ന് നാം വളരെ ശ്രദ്ധയോടുകൂടി ഓർക്കേണ്ടതായിട്ടുണ്ട്.
So we should remember very carefully that we are not lawless.
നാം വളരെ ഭയത്തോടുകൂടി പ്രവാസകാലം കഴിക്കണം.
We need to live this days of our pilgrimage with fear.
എന്തിനു വേണ്ടിയുള്ള ഭയമാണ്?
What sort of fear?
നമ്മളിൽ അവിശ്വാസം ഉണ്ടാകാതിരിക്കാനുള്ള ഭയം ഉണ്ടാകണം.
If fear so that there might be not even a magnitude of unbelief in us.
നാം ഈ ലോകത്തിൽ കാണുന്ന കാര്യങ്ങൾ വായിക്കുകയും അസോസിയേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ എന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് നാം ഭയപ്പെടണം.
When we read the things of this world we may fear that even the salvation might be lost.
ദൈവവചനവുമായി ശരിയായിട്ട് തട്ടിച്ചു നോക്കണം.
We should related to the word of God.
ദൈവ വചനത്തിന് നാം കീഴ്പ്പെടണം.
We need to be submissive to the word.
നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഓർത്തതുപോലെ മനുഷ്യൻ വിറയ്ക്കത്തക്ക നിലയിൽ പൂർണ്ണമായിട്ട് എഴുതി നൽകപ്പെട്ടിട്ടുള്ളതാണ് ദൈവത്തിന്റെ വചനം.
As we have remembered in the last class that the word of God is given to us so that we may tremble before it.
അത് കൂട്ടിക്കളവാനായിട്ട് നമുക്ക് അധികാരമില്ല.
Let us not misquote it.
ദൈവ വചനത്തിന് മുമ്പാകെയും കർത്താവിന് മുമ്പാകെയും കീഴടങ്ങി അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതം നയിച്ച് ഈ ലോകത്തിൽ സന്തോഷവും സംതൃപ്തിയുമുള്ളവരായി സ്വസ്ഥത അനുഭവിച്ച് ജീവിക്കുവാൻ ഈ വചനങ്ങളാലും ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.
Let us be submissive to the word, Lord Jesus Christ, and we might be able to live a life that is pleasing towards him, being victorious in our spiritual life.
കർത്താവിന്റെ വലിയ നാമം എന്നുവിളിക്കപ്പെടുമാറാകട്ടെ.
May his great name be glorified.